എല്ലാ കൂട്ടായ്മകളിലും ഒരു ചോദ്യം സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, ബ്രദറിനവിടെ പോയിട്ട് എന്തനുഭവം ഉണ്ടായി, എന്താണ് ബ്രദറിന് അനുഭവമായിട്ട് ഉണ്ടായത്? ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ അനുഭവം ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം. എക്സ്പീരിയൻസിങ് ഗോഡ് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. പക്ഷെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അതല്ല. എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ ബ്രദറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത് സർവശക്തനായ ദൈവത്തെ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഭവം. അപ്പൊ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞൊരു ചോദ്യം, അതെ അത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതല്ലാതെ വേറെ. അപ്പൊ മനുഷ്യർ അനുഭവമായിട്ട് കൊണ്ടു നടക്കാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നത് മറ്റെന്തോ കാര്യങ്ങളാണ്. ചിലർ ചില കൂട്ടായ്മകളെ സംബന്ധിച്ച ശേഷം പറയാറുണ്ട്, എനിക്ക് ഏതാണ്ട് ഒരു ഒരു പെരുപ്പ് പോലെ തോന്നി, എന്തോ ഒരു 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 ശക്തി പോലെ എൻ്റെ മേൽ വന്നു. ഓക്കെ, അതൊക്കെ അതിൽ തന്നെ തെറ്റായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ഭക്തന്റെ അനുഭവം അവൻ ദൈവത്തെ അനുഭവിച്ചു എന്നതിനേക്കാൾ ഒരു വലിയ അനുഭവം അവന് പങ്കുവെക്കാനായിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ദൈവത്തോടു കൂടെയുള്ള യാത്രയിൽ നാം അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവ സാക്ഷ്യം രോഗം സൗഖ്യമായി എന്നതിനപ്പുറം ഞാൻ അതിലൂടെ ദൈവത്തെ അനുഭവിച്ചു എന്നതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യം, എക്സ്പീരിയൻസിങ് ഗോഡ്. ഞാനൊരു പാട്ട് പാടുമ്പോൾ ഞാൻ ആ പാട്ടിൽ എൻ്റെ ദൈവത്തെ അനുഭവിക്കുക, ഞാൻ ദൈവത്തെ അനുഭവിക്കുക. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്ത പാട്ടുകൾ ഞാൻ പാടാറില്ല. പാട്ട് കേൾക്കുന്നതിൽ എനിക്ക് ചോയ്സ് കുറവാണ്, പക്ഷെ പാട്ട് പാടുന്നതിൽ എനിക്ക് നല്ല ചോയ്സ് ഉണ്ട്. ദൈവത്തെ അനുഭവിക്കുക എന്നത് എൻ്റെ അവകാശമാണ്. നിങ്ങളൊരു പാട്ട് പാടി കഴിയുമ്പോൾ നിങ്ങൾ ആ പാട്ടിൽ ദൈവത്തെ അനുഭവിച്ചു എന്നതാണ് അതിൽ ശേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ തിരുവചനത്തിലൂടെ നിങ്ങൾ ദൈവത്തെ അനുഭവിച്ചോ, ദൈവവുമായിട്ടുള്ള ആ സംസർഗത്തിൽ നിങ്ങളായിരുന്നു എന്നതാണ് ആ വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ, നിങ്ങൾ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചു എന്നത് പ്രസക്തമല്ല, നിങ്ങൾ എത്രയധികം നിങ്ങളുടെ ദൈവത്തെ അനുഭവിച്ചു എന്നത് ആ പ്രാർത്ഥനയുടെ പ്രസക്തിയായിരിക്കുന്നത്. ദൈവത്തെ പ്രാർത്ഥനയിൽ അനുഭവിക്കാൻ കഴിയാതിരിക്കുകയും അപ്പോൾ തന്നെ നമുക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയുകയും ചെയ്യും. എൻ്റെ പ്രാർത്ഥനയിൽ എനിക്കിങ്ങനെ ചില സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഞാനിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഇങ്ങനെ അങ്ങ് കയറിപ്പോവും, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ വരും, പ്രാർത്ഥിച്ച സ്ഥലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരും. പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളിലെല്ലാം പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്ത നിലയിൽ ഞാൻ നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും. അപ്പം പ്രാർത്ഥനയ്ക്കകത്ത് ആ പ്രാർത്ഥനാ വാക്കുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലുള്ള സംഭവങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിന്റെ എല്ലാ നടുവിൽ ദൈവത്തോട് ഇങ്ങനെ ബന്ധപ്പെട്ട് 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 നിന്ന് 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 അവനെ അനുഭവിച്ച് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തീരുന്നത്. അതാണ് ഭക്തന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അവന്റെ സഹിത്വം അവൻ അവന്റെ ഭക്തന്മാർക്ക് നൽകുന്നു. പ്രിയുള്ളവരെ, ലോകത്തിൽ എത്ര മതങ്ങളുണ്ടെങ്കിലും ആ മതങ്ങൾക്ക് എത്ര ദേവീ ദേവന്മാരുണ്ടെങ്കിലും ആ മതങ്ങളിലൊന്നും അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ സഹിത്വം അവർക്ക് ലഭിക്കുമെന്ന് വാഗ്ദത്തമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം, അവനോട് അടുത്ത് ചെല്ലുവി അവൻ നിങ്ങളോട് അടുത്തു വരും. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ തന്റെ ഹൃദയം തുറന്നിട്ട് കൊടുക്കുകയും തന്റെ സഹിത്വത്തിന്റെ ചൈതന്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും നമുക്ക് ദൈവത്തിനുള്ളതിലേക്ക് കയറി ചെല്ലാൻ നമ്മളെ അനുവദിക്കുകയും ചെയ്യുന്ന യഹോവയായ ദൈവം പോലെ മറ്റൊരു ദൈവം ഇല്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം വേദോസ്തത്തിൽ വായിക്കുന്നത് അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിൽ ഞാൻ ചെന്ന് കയറുവാൻ അവന് സമ്മതമാണ്. അവന്റെ ഏറ്റവും ഉത്തമമായ ക്വാളിറ്റികൾ എന്റെ ഉള്ളിൽ ആയി വരണമെന്ന് അവന് സ്വാർത്ഥതയില്ലാതെ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അത് അവനോട് കൂടെയുള്ള സഹിത്വം. മറ്റൊരു ഭക്തനും
ദൈവത്തെ ആരാധിച്ചാലും ദൈവത്താൽ ഹനിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു ദൈവവൈതൽ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ ദൈവത്താൽ ബാധിക്കപ്പെടുന്നു, അവൻ ദൈവത്താൽ ഹനിക്കപ്പെടുന്നു, അവൻ ദൈവത്താൽ അനുഭവിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മോശ ദൈവത്തിന്റെ കൂടെ ഇരുന്നപ്പോൾ മോശയുടെ മുഖം കാണുവാൻ സാധാരണ മനുഷ്യന് കഴിഞ്ഞില്ല. കാരണം ദൈവത്തോട് കൂടിയിരിക്കുമ്പോൾ അവൻ ദൈവത്തെ അനുഭവിക്കുന്നു. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലുള്ള മനുഷ്യർക്കെല്ലാം അവർക്ക് സമാധാനമായിട്ടിരിക്കണമെങ്കിൽ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അവർക്കെല്ലാം ഒരു കാരണം വേണം. അത് മിക്കവാറും കാരണങ്ങൾ വസ്തുക്കളാണ്. പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അതുപോലെ നടന്നു കിട്ടിയാൽ അവർക്ക് സമാധാനമാ. എന്നാൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. അപ്പൊ അവരുടെ സമാധാനത്തിന് ഒത്തിരി കാരണങ്ങൾ വെച്ചിട്ടുണ്ട് വസ്തുക്കളിൽ. ആ കാരണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അവരുടെ സമാധാനം മാറിപ്പോകുന്നു. പക്ഷെ ഭക്തന്മാർ സങ്കീർത്തനത്തിൽ സമാധാനം സംബന്ധിച്ച് എഴുതിയ വാക്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പക്ഷെ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം, നീയല്ലോ എന്നെ നിർഭയം. ഭക്തന് മാത്രമേ നീ എന്ന് പറയാൻ ഒരാളുള്ളൂ. നാട്ടുകാരന് ഇങ്ങനെ ഒരാളില്ല. അവന് വസ്തുക്കളാവുള്ളേ, അവന് സാഹചര്യങ്ങളാവുള്ളേ. ഇതൊത്തു വന്നാൽ, ഈ കാര്യം നടന്നാൽ, ഇതൂടെ ചേർന്ന് വന്നാൽ ഈ കാര്യം രക്ഷപ്പെട്ട് കിട്ടി. അവന് സമാധാനത്തോടെ കിടന്നിറങ്ങാൻ നീയല്ലോ എന്ന് പറയാൻ ഒരാളില്ല. അങ്ങനെ ഒരാളെ കിട്ടിയ ജനമാണ് ദൈവത്തിന്റെ ജനം. എനിക്കൊരു നീയുണ്ട്, എന്റെ കാരണം ദൈവമാ, അതുകൊണ്ട് തന്നെ എന്റെ കാരണം മാറിപ്പോകുന്നില്ല. മറ്റു മനുഷ്യരുടെ കാരണം വസ്തുവകകളാ, അതുകൊണ്ട് തന്നെ അത് മാറിയും മറിഞ്ഞു ഇരിക്കും. എനിക്ക് നീ എന്ന് പറയാൻ ഒരു ദൈവമുള്ളത് കൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുന്നു, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്റെ പ്രാണന് തണുപ്പ് തരാൻ എനിക്കൊരു നീയുണ്ട്, എനിക്കൊരു നീയുണ്ട്. അത് വസ്തുക്കളിലല്ല. ഇതിനു മുമ്പ് എന്റെ തണുപ്പ് എന്റെ വസ്തുക്കളിലായിരുന്നു. അതിൽ നിന്നും ദൈവം എടുത്തിട്ട് എന്നെ ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവ എന്നെ തണുപ്പിക്കുന്നവനായി തീരത്തക്കവണ്ണം അവനിൽ എനിക്ക് ഒരു ആശ്രയം തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനെ അനുഭവിക്കും തോറും, അവനോട് കൂട്ടായ്മ കൂടും തോറും നിങ്ങളുടെ പ്രാണന് തണുപ്പ് കിട്ടും, തണുപ്പ് കിട്ടും. നിങ്ങളത് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാണന് തണുപ്പ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഒരു പാട്ട് പാടുമ്പോൾ ദൈവത്തെ അനുഭവിച്ച ശേഷം നിങ്ങൾക്ക് ഒരു സമാധാനം ആ ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കിടക്കയിൽ അവനെ ഓർക്കുമ്പോൾ, എന്റെ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അവനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ, എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. പ്രിയുള്ളവരെ, ഇത് ആർക്കാ ഈ തൃപ്തി? ആരെ ധ്യാനിക്കുമ്പോഴാ ഈ തൃപ്തി ലഭിക്കുന്നത്? ദൈവത്തെ ഒന്ന് ഓർത്താ മതി. ഭക്തൻ സഹോദരൻ അതാണ് പറഞ്ഞത്, ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ നിന്ന് ഒന്ന് ഓർത്താൽ, ഹൃദയത്തിന്റെ ആഴമായ വാഞ്ചിയിൽ നിന്നും ഒന്ന് ധ്യാനിച്ചു കഴിയുമ്പോൾ നാം ദൈവത്താൽ അനുഭവിക്കപ്പെടുക, ദൈവത്തെ അനുഭവിക്കുക, നാം അങ്ങ് ദൈവത്താൽ ഹനിക്കപ്പെടുക. അതിന്റെ ആകത്തുക, എന്റെ പ്രാണന് തണുപ്പ് മാത്രമല്ല, എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. സൗര സൗരന്മാരെ, നിങ്ങൾക്ക് ആരെ ധ്യാനിച്ചാലാണ് ഇതുപോലെ തൃപ്തി വരുന്നത്? ഒന്ന് ഓർക്കുമ്പോൾ തന്നെ, ഒന്ന് ധ്യാനിക്കുമ്പോൾ തന്നെ പ്രാണന്റെ അകത്തേക്ക് ജീവന്റെ സമൃദ്ധി ഈ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഹല്ലേലൂയ. യെസ്. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അവനെ ഒന്ന് ധ്യാനിച്ചാൽ തീ കത്തു, ആ ചൈതന്യത്തെ ഒന്ന് സ്പർശിച്ചാൽ തീ കത്തു. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, നാം പാടുമ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോഴും നാം ആ വാക്കുകൾ ഉരുവിടുമ്പോൾ ആ വാക്കുകളിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യത്തെ നാം സ്പർശിക്കുന്നില്ല. നമ്മുടെ ഉള്ളത്തിൽ ആ ദൈവം ഒരു ധ്യാനമാകുന്നില്ല, ധ്യാന വിഷയമാകുന്നില്ല. ദൈവം ഒന്ന് സ്പർശിച്ചാൽ, ഞാൻ അങ്ങനെ മൊബൈലിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞ ശേഷം നമ്മളൊരു സോക്കറ്റിൽ അതൊന്ന് കുത്തിവെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് ആ മൊബൈല് ചാർജായി കിട്ടും. ഞാൻ ഓർക്കുകയാണ്, ഈ വളരെ ബലഹീനമായ, ദൈവത്തിന്റെ ശക്തി വെച്ച് നോക്കുമ്പോൾ വളരെ ബലഹീനമായ ഈ കറണ്ട് വരുന്ന ഈ സോക്കറ്റിൽ ഒന്ന് ചാർജ് ചെയ്യാൻ കുത്തിവെക്കുമ്പോൾ ഈ മൊബൈല് ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നര മണിക്കൂർ കൊണ്ടോ ചാർജ് ആവും. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഗെയിം കളിക്കാം, കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം, ബില്ലടയ്ക്കാം. പക്ഷെ സകല സോഴ്സും സകല ശക്തിയുടെയും സോഴ്സായ ദൈവത്തെ ഒരുവൻ 15 മിനിറ്റ് സ്പർശിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ ചൈതന്യത്തിലേക്ക്, ബൈബിൾ പറയുന്നു, ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ മഹത്വവും തേജസ്സും ഉള്ളവൻ. ആ മഹത്വത്തെ ഒരുവൻ 15 മിനിറ്റ് സ്പർശിച്ച് നിൽക്കുമ്പോൾ എന്താണ് അവൻ ചാർജ് ചെയ്യപ്പെടുന്നത്? അവന്റെ ഉള്ളിലേക്ക് എന്താണ് ചൈതന്യം വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ അവകാശത്തിൽ നമുക്ക് കയറി നിൽക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച ശേഷവും വീണ്ടും വീണ്ടും വായിച്ച ശേഷവും വീണ്ടും വീണ്ടും പാട്ടുപാടിയ ശേഷവും ശരീരത്തിൽ മടുപ്പനുഭവിക്കുന്നതല്ലാതെ അകത്ത് നമുക്ക് ദൈവത്തോടൊരു താളമില്ലാതെ പോകുന്നു, ലയമില്ലാതെ പോകുന്നു? ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഹൃദയത്തിന്റെ അകത്ത് കിട്ടേണ്ട ആ ഒരു തണുപ്പും ലഭിക്കേണ്ട പ്രാണന്റെ മജ്ജയും മേധസ്സും നമുക്ക് എവിടെയോ കൈമോശം വന്നു പോകുന്നു. എന്നിട്ട് നാം രാവിലെ നമുക്ക് പ്രബോധനമായി കിട്ടിയ വാക്യം പോലെ വായും കൊണ്ട് നമുക്ക് വളരെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമ്പോഴും ഹൃദയത്തിൽ കർത്താവില്ലാത്തവരായിത്തീരുന്നു. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും എന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും ദൈവത്തെ അനുഭവിക്കുക, എക്സ്പീരിയൻസ് ഗോഡ്, അത് നിങ്ങളുടെ അവകാശം. നാളെടുക്കും തോറും അവനെ പരമാവധി അനുഭവിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ അവനെ അനുഭവിക്കുന്ന സമയമാകട്ടെ. നിങ്ങൾ വചനം വായിക്കുമ്പോൾ അവനെ അനുഭവിക്കുക. അവനെ അനുഭവിക്കാൻ കഴിയാത്ത വായനകളുമായിട്ട് മുന്നോട്ട് പോകാതെ നിർത്തിവെക്കുക. വീണ്ടും ദൈവമായിട്ടുള്ള സംസർഗത്തിലേക്ക് വായന വരുന്നില്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക. ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും ആത്യന്തികമായ ലക്ഷ്യം. ദൈവം ഒന്ന് സ്പർശിച്ചാൽ, ദൈവത്തെ ഒന്ന് സ്പർശിച്ചാൽ അവിടെ ജീവൻ വ്യാപരിക്കും. ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ബാലിന്റെ പ്രവാചകന്മാരുമായി ഒരു ദിവസം മുഴുവനും മല്ലുപിടിച്ച ശേഷം അവൻ ക്ഷീണിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മഴയുടെ വലിയ മുഴക്കം ഞാൻ നിന്നെ കേൾപ്പിക്കും, ഇന്ന് വൈകിട്ട് വലിയ കൊടുമുഴക്കത്തോടെ മഴ പെയ്യും. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ആഹാബിനോട് പറ, വലിയ മഴ വരുന്നു, നീ നനയാതിരിക്കേണ്ടതിന് നീ രഥം പൂട്ടി നീ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവുക എന്ന് ഏലിയാവ് പറഞ്ഞ ശേഷം ഏലിയാവിനെ കൊണ്ടുപോകാൻ ആരുമില്ല. ഏലിയാവിന്റെ കയ്യിൽ കൊടയും ഇല്ല. ഒരു വലിയ മഴ വന്നാൽ പിടിച്ചു നിൽക്കാൻ അവന്റെ കയ്യിൽ ഒരു കൊടയില്ല. അവന് കയറി നിൽക്കാൻ ഒരു വീടില്ല. രഥം പൂട്ടി ആഹാബ് സ്പീഡിൽ പോയി. ഞാൻ വിശ്വസിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മുന്തിയ കുതിരകളാൽ വലിക്കപ്പെടുന്ന രാജാവിന്റെ ആ അതിശക്തിയോടെ പാഞ്ഞു പോകുന്ന രഥം അത് കണ്ടിട്ട് തനിക്ക് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ താൻ ആശങ്കയോടെ നിൽക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ചത് അറിയാതെ പെട്ടെന്നൊരു ദൈവത്തിന്റെ കൈ ഈ ഭക്തന്റെ മുകളിൽ വന്നപ്പോൾ ആ ജീവനിൽ നിന്നും ഒരു സ്പർശനം അനുഭവിച്ചപ്പോൾ രഥോസം പറയുന്നു അവൻ ഇസ്രായേലോളവും ആഹാബിന്റെ രഥത്തിന് മുമ്പായി അവൻ ഓടിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ഹോഴ്സ് പവറിലാണ് അവന്റെ ഓട്ടം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആഹാബിന് ലഭിക്കാവുന്ന മുഴുവനും കുതിരകളുടെ ശക്തിക്ക് മുമ്പിൽ ഏലിയാവ് ഓടിച്ചെല്ലത്തക്കവണ്ണം ദൈവത്തിന്റെ ഒരു കരം അവന്റെ അടുക്കലേക്ക് വന്ന് അവനെ സ്പർശിച്ചു. എന്താണ് നമുക്ക് ആവശ്യം? നമുക്ക് ഇനിയും ഒരു പുത്തൻ പാട്ടല്ല, ഇനിയും ഒരു പുത്തൻ പ്രസംഗമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് സംഭവങ്ങളെ കുറിച്ചുള്ള സീഡികളല്ല നമുക്ക് ആവശ്യം. നാം മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നതുമായ ആ നിറചൈതന്യത്തെ നാം അനുഭവിക്കുക. പ്രിയമുള്ളവരെ, ഒന്നര മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവുമായിട്ടുള്ള ധ്യാനത്തിങ്കിലേക്ക് നമ്മുടെ ഹൃദയം വന്നു കഴിയുമ്പോൾ അകത്ത് വലിയ പ്രകാശമുണ്ടാകുന്നു, അകത്ത് വലിയ ജീവനുണ്ടാകുന്നു. അതാണ് ഏറ്റവും വലിയ അനുഭവം, എക്സ്പീരിയൻസിങ് ഗോഡ്. 3 സ്ത്രീകൾ ഒരു ഹോട്ടലിൽ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പരിചയമുള്ള 4-ാമതൊരു സ്ത്രീ ഹോട്ടലിലേക്ക് കയറി വന്നു. അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നേ? എന്താ ഇന്ന് വല്ല വിശേഷപ്പെട്ട ദിവസവുമാണോ? അപ്പൊ അതിലൊരു സ്ത്രീ പറഞ്ഞു, എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, എന്റെ മോന്റെ ബർത്ത്ഡേ ആ, അത് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുക. മോനെന്തേ, അവന് 2 വയസ്സുള്ളൂ, അവനിവിടെ വന്നാൽ ഒന്നും നടക്കത്തില്ല. അവൻ വന്ന ശരിക്ക് ആഹാരമൊന്നും നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സഹോദരിയെ കുറിച്ച്? മോന്റെ ബർത്ത്ഡേ ആണ്, പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുക. മോൻ എവിടെയാ? വീട്ടില. അവനെ കൊണ്ടുവന്നാൽ എന്നാ കുഴപ്പം? ബർത്ത്ഡേ അവന്റെ ആണെങ്കിൽ അവനൊരു ശല്യം ആണ്. ഒരു ഭക്തൻ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ക്രിസ്മസ് ഇതുപോലെ തന്നെയാണെന്നാ പറയുന്നത്. പല ആലയങ്ങളിലെ ആരാധനയും അതുപോലെ തന്നെയാണ്. അവന്റെ പേരിലാ കൂടി വന്നത്, അവന്റെ പേരിലാ പാട്ട്, അവന്റെ പേരിലാ സ്തോത്രങ്ങൾ, ആരാധന, സ്തോത്ര കാഴ്ചകൾ, കൺവെൻഷൻ. പക്ഷെ അവനിവിടെ ഇല്ല. അവനില്ലാതെ അവനെ അനുഭവിക്കാത്ത ഒത്തിരി സെലിബ്രേഷൻസ്, ഒത്തിരി തീറ്റികൾ, ഒത്തിരി കുടികൾ, ഒത്തിരി ചിന്തകൾ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ സെന്ററിലേക്ക് വരട്ടെ. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ ചിന്തകളുടെ നടുഭാഗത്തേക്ക് വരട്ടെ. ധ്യാനത്തിന്റെ കേന്ദ്രമായി തീരട്ടെ അവൻ, കേന്ദ്രമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ മുഴുവനും ചിന്തകൾക്കകത്ത്, ഇംഗിതങ്ങൾക്കകത്ത്, ആഗ്രഹങ്ങളുടെ നടുവിൽ അവനിരിക്കട്ടെ. ബാക്കിയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളല്ല. മറ്റുള്ള അനുഭവങ്ങൾ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. But the most exciting experience is that experiencing my God. എന്റെ ദൈവത്തെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു അനുഭവമായിട്ട് പ്രിയമുള്ളവരെ, അടി കൊണ്ടതോ, സുവിശേഷം പറഞ്ഞതോ, പട്ടിണി കിടന്നതോ, മല കയറിയതോ, വണ്ടി മിസ്സായി പോയതോ, ഇതൊന്നും അനുഭവമല്ല പ്രിയമുള്ളവരെ. ആ അനുഭവം ഭക്തനല്ലാത്തവനും ചെയ്യാൻ കഴിയും. രാഷ്ട്രീയക്കാരൻ ഉമ്മൻചാണ്ടി യാത്ര ചെയ്യുന്ന എത്രയൊന്നും ഇവിടെ ഒരു സുവിശേഷകൻ യാത്ര ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി പട്ടിണി കിടന്ന എത്ര ആരും പട്ടിണി കിടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി അത്രയും ഉറക്കളച്ചിട്ടില്ല ആരും. പക്ഷേ നമുക്കുള്ള ഭാഗ്യം നമുക്ക് അവനെ അനുഭവിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ രാത്രിയിൽ അവനെ ഒന്ന് ഓർത്തപ്പോൾ തന്നെ എന്റെ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. എന്റെ കിടക്കയിൽ അവനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു ദൈവത്തെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് അവനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം. ഇസ്രായേൽ മക്കൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരിക്കുമ്പോൾ ഗോശൻ എന്ന് പറയുന്ന ദേശത്ത് ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത 10 അത്ഭുതങ്ങൾ അവർക്ക് അനുഭവിച്ചു. ആ അത്ഭുതങ്ങൾ ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. പിന്നീട് ഒരു ജാതിയും അനുഭവിച്ചിട്ടില്ല. വലിയ കല്ലുകൾ മുകളിൽ നിന്ന് ഉരുണ്ട് മഴയായി പെയ്യുമ്പോൾ ഈ ഭക്തൻ ഈ ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ ഒരു കല്ല് പോലും വീഴത്തില്ല, മാറിപ്പോകുന്നു. കൂരിരുട്ടെന്ന് പറഞ്ഞ വലിയ ബാധ വന്നപ്പോൾ അവരുടെ വീട്ടിൽ വെളിച്ചം, എല്ലാ വീട്ടിലും തവളയുള്ളപ്പോൾ അവരുടെ വീട്ടിൽ തവളയില്ല, എല്ലായിടത്തും വെട്ടിക്കിളി കൊണ്ട് നിറഞ്ഞപ്പോൾ അവരുടെ അവിടത്തേക്ക് വരുമ്പോൾ വെട്ടിക്കിളിക്ക് അകത്തോട്ട് കയറാൻ കഴിയത്തില്ല. ലോകത്തിൽ, ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത 10 അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്ന ഏക സമൂഹം, ഏക സഭ ഇസ്രായേൽ സഭയാണ്. പക്ഷേ ഇസ്രായേലിൽ നിന്ന് പോരുമ്പോൾ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ അനുഭവം അതല്ല. പെസഹ മാത്രമേ കൂടെ കൊണ്ടാകാവുള്ളൂ, വേറെ ഒരു എക്സ്പീരിയൻസും കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞില്ല. കാരണം പെസഹായിക്കാത്താണ് അവൻ ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലം. മറ്റൊരു എക്സ്പീരിയൻസും കൂടെ കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചില്ല. അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ചേർത്ത് കൊണ്ടുപോയി പാട്ടുപാടി ആനന്ദിച്ച് അനുഭവിച്ച് ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കേണ്ട അനുഭവമായിട്ട് ഈജിപ്റ്റ് വിട്ടുപോകുമ്പോൾ കൂടെ കൊണ്ട് നടക്കേണ്ട അനുഭവമായിട്ട് പറഞ്ഞത് പെസഹ മാത്രം. കാരണം ആ വീണ്ടെടുപ്പിന്റെ ദിവസമാ അവൻ അവന്റെ ദൈവത്തെ അഭിമുഖമായി കണ്ട ദിവസം. ഹല്ലേലൂയ. യെസ്, ഞാൻ അവനെ അന്വേഷിച്ചതല്ല, അവൻ ഈ പാളയത്തിൽ, ഈ അടിമത്തത്തിൽ എന്നെ അന്വേഷിച്ചിറങ്ങി വന്നിട്ട് എന്നെ വിടുവിച്ച് എന്നെ മുഖാമുഖം സുവിശേഷത്തിൽ എന്നെ കണ്ട് സുവിശേഷത്തിൽ സന്നിഹിതനായി ഇറങ്ങി വന്നിട്ട് നീ എനിക്ക് വിലയേറിയവനും മാന്യവനുമാന്ന് പറഞ്ഞ ആ വീണ്ടെടുപ്പിന്റെ ആ പെസഹ, അതുമാത്രം അനുഭവമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അനുഭവങ്ങളൊക്കെ ഒന്നോ രണ്ടോ സഭായോഗത്തിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചാൽ തീരാവുന്ന. പക്ഷെ ഈ അനുഭവം നീയും നിന്റെ മക്കളും നിന്റെ മക്കളുടെ മക്കളും ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കണം, വീണ്ടെടുപ്പിന്റെ അനുഭവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലത് അവഗണിച്ചു പോകാൻ പറ്റത്തില്ല. ഭക്തൻ ചിലത് അവഗണിച്ചു പോകുമ്പോൾ പേറി നടക്കേണ്ട പ്രത്യാഘാതങ്ങളുണ്ട്. ഭക്തൻ ചിലത് ഏറ്റുവാങ്ങുമ്പോൾ മാറ്റം വരുന്ന ചില അനുഭവങ്ങളുണ്ട്. അവൻ കൂടെ കൊണ്ട് നടക്കേണ്ടതാണ് പെസഹ. ബാക്കി അനുഭവങ്ങൾ കർത്താവിന് വലിയ വലുതല്ല. കർത്താവ് പറഞ്ഞില്ല, ആ കല്ലിങ്ങനെ താഴോട്ട് വീണപ്പോൾ കല്ല് മാറിപ്പോയത് കൊണ്ട് ഒരു കല്ലെല്ലാം എടുത്ത് നിങ്ങൾ അത് ആഘോഷിക്കണമെന്ന് പറഞ്ഞില്ല. കർത്താവിന്റെ വിഷയം നിന്നെ വീണ്ടെടുത്തതിന്റെ ഓർമ്മ, ബാക്കി എല്ലാ ഓർമ്മയ്ക്കും മുമ്പിൽ അപ്രസക്തമാണ്. ഹല്ലേലൂയ. അതായിരുന്നു അവരുടെ അനുഭവം. ഈ ഒരു അനുഭവം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം, ദൈവത്തെ അനുഭവിക്കണം. എനിക്കറിയാം ഈ കൂട്ടായ്മയിൽ തമ്മിൽ ഒരു കമ്പാരിസൺ നടന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, എന്നേക്കാൾ ഒരു വ്യക്തി കുറെ കൂടെ ആത്മീയനായിരിക്കുന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം, പ്രിയമുള്ളവരെ, അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ ദൈവത്തെ അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമാ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹി ഈസ് റീഡിംഗ് മോർ ബൈബിൾ ദാൻ മീ. എന്നേക്കാൾ കൂടുതൽ തിരുവചനം വായിക്കുന്നതുകൊണ്ട് ഭക്തനാകാൻ ഒരാൾക്ക് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ എന്നേക്കാൾ ദൈവത്തെ കൂടുതൽ തന്റെ സ്വകാര്യ ജീവിതത്തിൽ ആഴമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അദ്ദേഹം പുറമേ അല്ലെങ്കിലും അകത്ത് എന്നേക്കാൾ ഭക്തനായിരിക്കും. എന്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്, കർത്താവെ, നാളുകൾ കഴിയും തോറും കുറെ കൂടെ പ്രസക്തനാകണം ആൾക്കാരുടെ നടുവിൽ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ കുറെ കൂടെ ഞാൻ അറിയപ്പെടണം എന്നത് എന്റെ മനസ്സിൽ നിന്ന് പോയ ശേഷം ഇപ്പോൾ എന്റെ അന്തരാത്മാവിൽ ആരും അറിയാതെ കിടക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം, കർത്താവെ, എനിക്ക് നിന്നെ കൂടുതലായി അനുഭവിക്കണം, നിന്നെ കൂടുതലായി അനുഭവിക്കണം. എന്നോട് കഴിഞ്ഞ ദിവസം ദൈവം ഹൃദ്യമായിട്ട് സംസാരിച്ചതും എന്നോട് വ്യക്തമായി പറഞ്ഞതും ഞാൻ ഇത്രയും നാളും ഗൗരവമായി എടുക്കാഞ്ഞതുമായ ഒരു കാര്യമാണ് എന്റെ നിരാശ സംബന്ധിച്ച്. ഞാൻ എല്ലാവർക്കും അവരുടേതായ ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, നിരാശകളുണ്ട്. എനിക്കും കൊച്ചു കൊച്ചു നിരാശകൾ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ദൈവം എന്നോട് ഹൃദയപൂർവ്വം എന്നോട് പറഞ്ഞു, നിരാശ ഒരു പാപമാണ്. ഞാൻ അതിനു മുമ്പ് വരെ എനിക്കറിയാമെങ്കിലും ഞാൻ ഓൾവേസ് ഇങ്ങനെയാണ് തിങ്ക് ചെയ്തത്, ഡിസപ്പോയിന്റ്മെന്റ് ഇസ് എ വീക്ക്നെസ്. പക്ഷെ കർത്താവ് എന്നെ ഒത്തിരി വാക്യങ്ങളിലൂടെ, ഞാൻ ആ വാക്യം ഒന്നും ഇവിടെ വായിക്കുന്നില്ല, ദൈവം പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്, നീ ദൈവത്തെ അവന്റെ മഹത്വത്തോടുകൂടി അറിഞ്ഞാൽ നിനക്ക് പിന്നെ നിരാശപ്പെട്ടിരിക്കാനായിട്ട് കഴിയത്തില്ല. നിനക്ക് ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവും, ഭാരങ്ങൾ വരും, പക്ഷെ നീ അതിന് അടിമയാകത്തില്ല. എന്റെ ഒരു ആഗ്രഹം, മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന്റെ തലവസമല്ല കേട്ടോ, എനിക്ക് എത്രയും വേഗം എനിക്ക് റീസ്റ്റോർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, എല്ലാത്തേക്കാളും സകല ബുദ്ധിയും കഴിയുന്ന ഒരു സമാധാനം കൊണ്ട് നിങ്ങളുടെ ഇടയിലും ഈ ദേശത്തും എന്നെ അയക്കുന്നിടത്തും ജീവിക്കണമെന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യൻ നിരാശപ്പെട്ട് പോകുന്ന വഴിയാത്രയിൽ വേണമെങ്കിൽ മരിക്കാമെന്നും കൂടെ തീരുമാനിച്ച് യാത്ര ചെയ്തൊരു വനത്തിലൂടെ പോകുമ്പോൾ മടങ്ങി വരാനുള്ള സാധ്യത താൻ തന്നിൽ തന്നെ കാണാതെ തന്നോട് തന്നെ ഡിസഗ്രിമെന്റോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തൻ, ഒരു മനുഷ്യൻ, ഭക്തനല്ല മനുഷ്യൻ, മരണം മാത്രം ആഗ്രഹിച്ച് നടക്കുമ്പോൾ പെട്ടെന്നൊരു ചെറിയ മൺകുടലി കണ്ടു. ആ മൺകുടലി കണ്ടപ്പോൾ അവൻ ആ മൺകുടലിന്റെ അകത്തേക്ക് കയറി ഒന്ന് വിശ്രമിക്കാം, വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവന് വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. ആ മൺകുടലിന്റെ അകത്ത് മുഴുവനും ഒത്തിരി വിത്തുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അവന്റെ പെട്ടെന്ന് അവന്റെ ക്ഷീണം മാറി, അവൻ ജാഗ്രതയുള്ളവനായി. അവൻ ആ മുറിമൊത്തം ചുറ്റി നടന്ന് കണ്ടു, ആ കൊച്ചുകുടലിന്റെ അകത്ത് മുഴുവനും പലതരത്തിലുള്ള വിത്തുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് പിശാജ് മുറിക്കകത്തേക്ക് കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, പിശാജിന്റെ വിത്ത് സംഭരണശാലയിലേക്ക് സഹോദരന് സ്വാഗതം. അപ്പോഴാണ് അവന് പെട്ടെന്ന് ബോധമുണ്ടായത്, ഇത് പിശാജ് മനുഷ്യരുടെ ഹൃദയങ്ങളെ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്ന അനവധി വിത്തുകളുടെ ഒരു സംഭരണശാലയാണ്, അവിടെയാണ് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്. എല്ലാ വിത്തുകളും നോക്കി നടന്ന് കണ്ട ശേഷം അവസാനം ഏറ്റവും അധികം വിത്തുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം വിത്തുകളുടെ മുമ്പിലെത്തിയ ശേഷം ഈ മനുഷ്യൻ പിശാജിനോട് ചോദിച്ചു, ഇതെന്താണ് അങ്ങ് ഏറ്റവും കൂടുതൽ ഈ വിത്തുകൾ സൂക്ഷിച്ചിരിക്കുന്നത്? അപ്പം അതിന്റെ മുമ്പിൽ ഒരു ചെറിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ വിത്തിന്റെ പേര് നിരാശ. അപ്പം പിശാജ് ഇങ്ങനെയാണ് അവനോട് പറഞ്ഞത്, ലോകത്തിൽ ഇട്ടാൽ പെട്ടെന്ന് കിളുക്കുകയും പെട്ടെന്ന് വിളവെടുപ്പ് കിട്ടുകയും ചെയ്യുന്ന ഇതുപോലൊരു വിത്ത് വേറെ ഇല്ല, ഇതങ്ങോട്ട് ഇട്ടാൽ മതി, അത് വിശ്വാസിയാണോ പാസ്റ്ററാണോ എന്ന് വ്യത്യാസമില്ല, ഇടുകയും അന്ന് വൈകിട്ട് തന്നെ വിളവെടുക്കുകയും ചെയ്യാം. അപ്പൊ ഈ മനുഷ്യന്റെ ഹൃദയം തുറക്കപ്പെട്ടു. പക്ഷെ പിശാജ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, നന്ദി ഉള്ളവന്റെ ഹൃദയത്തിൽ എത്ര ഇട്ടാലും ഇത് കിളുക്കത്തില്ല. ഈ മനുഷ്യൻ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തിയാടി തന്റെ വീട്ടിലേക്ക് ഓടി. കാരണം അവൻ അന്നാണ് ആ സത്യം പിടികിട്ടിയത്. ജീവിതം നിരാശപ്പെട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച് നടന്നു പോകുന്ന വഴിയിൽ ഈ സൂത്രവാക്യം പിശാജിന്റെ കയ്യിൽ നിന്ന് വീണ് കിട്ടിയതാ. പക്ഷെ അവൻ തിരിച്ച് സന്തോഷത്തോടെ നന്ദിയോടെ പാട്ടുപാടിക്കൊണ്ട് അവൻ മരിക്കാനുള്ള അവന്റെ തീരുമാനം അവസാനിപ്പിച്ചിട്ട് സന്തോഷത്തോടെ അവന്റെ വീട്ടിലേക്ക് പോയി. കാരണം അവന്റെ അടിസ്ഥാന പ്രശ്നം അവൻ തിരിച്ചറിഞ്ഞു, ഈ നിരാശയ്ക്ക് കാരണം എനിക്ക് ചിലത് ഇല്ല എന്നതല്ല, ഞാൻ കർത്താവിന് നന്ദി പറയാൻ എന്റെ ഹൃദയത്തിൽ വിട്ടുപോയതിന്റെ പ്രത്യാഘാതമാണ് ഞാൻ ഇപ്പോൾ പേറിക്കൊണ്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഡിയർ ഫ്രണ്ട്സ്, യുവർ ഡിസപ്പോയിന്റ്മെന്റ്, നിങ്ങൾ ഡിസപ്പോയിന്റ്മെന്റ്സിന്റെ റീസൺ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്തില്ല എന്നതിലല്ല നിങ്ങൾ എത്തിച്ചേരുന്നത്, മറിച്ച് നിങ്ങൾ നന്ദി ഉള്ളവരല്ല എന്ന സത്യത്തിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പറയാൻ ഒരു പിശാചിന്റെ ആവശ്യം വന്നിരുന്നു ആ മനുഷ്യന് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എന്റെ എല്ലാ ഡിസപ്പോയിന്റ്മെന്റ്സിനും മുകളിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തെ അനുഭവിക്കുമ്പോൾ എല്ലാം മാറത്തക്കവണ്ണമുള്ള ഒരു ജീവിതം ജീവിച്ച് പിറ്റേ ദിവസം മരിക്കണം എന്നല്ല, കുറെ നാൾ ജീവിക്കണം എന്ന എന്റെ ആഗ്രഹം. അസാധ്യമാ. അത് സാധ്യമാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, കാരണം വിശുദ്ധ ബൈബിൾ അത് പഠിപ്പിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം. എന്റെ പ്രാണന് തണുപ്പ് തരാവുന്ന ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവർ, നിങ്ങൾ അത് വിശ്വസിക്കുന്നു? ദൈവത്തിന് നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കാൻ കഴിയും. എത്ര ചൂടുള്ള ഭർത്താവിന്റെ കൂടെ ജീവിച്ചാലും, എത്ര ചൂടുള്ള ബോസിന്റെ കൂടെ ജീവിച്ചാലും, എത്ര ചൂടുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ചാലും നിന്റെ പ്രാണനെ തണുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. യെസ്, ദൈവത്തെ അനുഭവിക്കൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവങ്ങളുള്ള ഒരാൾ ഭക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലരൊക്കെ പറയാറുണ്ട്, അനുഭവസാക്ഷ്യം പറയാറുണ്ട്. അനുഭവസാക്ഷ്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞു വരുന്നത് ഈ സംഭവങ്ങളാണ്. ഞാൻ ചില സമയത്തൊക്കെ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നത്. നമുക്ക് സാക്ഷി ഇല്ലാത്തതിന്റെ ആ വലിയ പ്രയോജനം ഞാൻ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ചില സാക്ഷികൾ കേൾക്കുമ്പോഴാണ്. ദൈവം എത്ര വലിയൊരു ന്യായവിധിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചില സമയത്ത് ഓർത്തു. അനുഭവസാക്ഷ്യം, എല്ലാ സാക്ഷ്യങ്ങൾക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ മൈക്കെടുത്ത് ഇസ്രായേലിലെ ഒരു പൗരന് കൊടുത്താൽ അവൻ പറയാൻ പോകുന്ന സാക്ഷ്യങ്ങൾ കേട്ടാൽ ഈ നമ്മളുടെ ഈ മുഴ മാറിയതൊക്കെ അവിടെ വെറും പപ്പടപോളി കടിച്ച പോലെയുള്ളൂ. ഇതുമായിട്ട് അങ്ങോട്ട് പോയൊക്കെ ചെയ്യരുത്. അവന്റെ സാക്ഷി എന്നാണെന്നറിയോ, 40 വർഷം ഇവന് കറണ്ടിയാറ് അടച്ചിട്ടില്ല. കാരണം ഇവന് 40 വർഷം രാത്രിയിൽ എന്തുണ്ടായിരുന്നു? ഇവന് വിദ്യുച്ഛക്തി എന്ന് പറയുന്ന സാധനം വെറുതെ കൊടുത്തിരിക്കുക.
ഫ്രീയാ. 40 വർഷം കറണ്ട് ചാർജ് അടക്കാത്ത ഒരു ഭക്തന്റെ സാക്ഷ്യമാണോ? ഇടതുവശത്തെ മുഴ മാറിയതാണോ വലുത്? സാക്ഷ്യം വെച്ച് നോക്കിയാൽ നമ്മളൊന്നും ഒന്നുമില്ല. പിന്നെ 40 വർഷം വാട്ടർ ബിൽ അടച്ചിട്ടില്ല, അതും വെറും ഈ 1000 അടി കുഴിച്ചുള്ള ഈ ഇരുമ്പ് വെള്ളം അല്ല കുടിക്കുന്നത്, ശുദ്ധവെള്ളം 40 വർഷം കഴിച്ചു. പിന്നെ അവന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം തുണിക്കട കയറേണ്ട ഗതികേട് വന്നിട്ടില്ല, കാരണം അവൻ ഉടുത്ത തുണിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇവിടെ ഒരു ചെരുപ്പ് വാങ്ങിക്കാനാണ് എത്ര മണിക്കൂർ എടുക്കുന്നത്? നമുക്ക് എത്ര കടയിൽ കയറിയല്ല നമ്മളൊരു ചെരുപ്പ് അവസാനം. ഏതാ റബ്ബർ ചെരുപ്പിന്റെ കാര്യം പറയും. അവൻ ആ അനുഭവസ്ഥൻ. ഹി ഈസ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. യെസ്, അവന് മുഴുവൻ ഫ്രീയാ. പ്രിയമുള്ളവരെ, മുഴുവനും അവന് ഫ്രീയാ. ഇവിടെ ഇപ്പൊ ഒന്ന് വാങ്ങിക്കുമ്പോഴാ ഒന്ന് ഫ്രീ, അവനെ ഒന്നും വാങ്ങിക്കാത്തവൻ ഫ്രീയാ, മുഴുവനും ഫ്രീയാ. യെസ്, അവന്റെ ഈജിപ്തിലെ അനുഭവം പറഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോ ആൾക്കാര്. അത് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ നടന്ന അനുഭവങ്ങൾ അവൻ പറഞ്ഞാലും ഒരായുസ് മുഴുവനും ആൾക്കാർക്ക് കേട്ടാൽ ആൾക്കാർക്ക് ഒരുത്തിരി. പക്ഷേ ഈ അനുഭവം പറഞ്ഞവര് ആരും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നില്ല. കാരണം വ്യക്തിപരമായി ദൈവത്തെ അവർക്കാർക്കും മരുഭൂമിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പിന്നിൽ ഒത്തിരി ദൈവ പ്രവൃത്തികളുടെ അനുഭവമുണ്ട്, പക്ഷേ ദൈവത്തെ അനുഭവിച്ചവർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ അത് അടയാളപ്പെടുത്തിയിട്ടത് അവൻ മോശയെ തന്റെ ഹൃദയം അറിയിച്ചു, പക്ഷെ ഇസ്രായേലിനോ അവൻ തന്റെ പ്രവൃത്തികളാണ്. എനിക്ക് പ്രവൃത്തിയേക്കാൾ ദൈവത്തെ അറിയുവാൻ മോശയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാ ബൈബിള് പറയുന്നത് ഒരു കൂട്ടുകാരനോട് എന്നതുപോലെ ദൈവം ആ മനുഷ്യനോട് സംസാരിച്ചു. എനിക്കതൊരു എന്റെ ഒരു താല്പര്യത, എനിക്ക് എന്റെ പ്രസംഗത്തിൽ ആൾക്കാർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണെങ്കിലും അതെന്റെ എന്റെ ആഴത്തിൽ നടക്കേണ്ട ഒരു കാര്യത്തിന്റെ കോൺസിക്വൻസ് മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. എന്റെ ആഴത്തിൽ നടക്കേണ്ട ആഗ്രഹമായി ഞാൻ കണ്ടു നടക്കുന്നത് കർത്താവെ ഒരു കൂട്ടുകാരനോട് എന്ന പോലെ നീ മോശയോട് സംസാരിച്ചതുപോലെ എനിക്ക് എന്നോട് നീയെ സംസാരിക്കണം. ദൈവത്തെ കേൾക്കണം, ദൈവത്തെ അനുഭവിക്കണം. അവർക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, വളരെ നല്ല തുടക്കം, നന്നായിട്ട് ഇറങ്ങി തിരിച്ചു. ഞാൻ പറയുന്നത് നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണം. ഇറങ്ങിത്തിരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് എത്തിച്ചേരുന്ന സ്ഥലമല്ല ദൈവസന്നിധി. ഇറങ്ങിത്തിരിച്ചു എന്നതുകൊണ്ട് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന സ്ഥലവുമല്ല ദൈവസന്നിധി. നല്ല പുറപ്പാട് കിട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് തുറക്കപ്പെടേണ്ട സ്ഥലവുമല്ല സ്വർഗരാജ്യം, നിർബന്ധമില്ല. സ്നാനപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് രക്ഷപ്പെടണമെന്ന് നിർബന്ധമില്ല. തപ്പെടുത്തു, പാട്ടുപാടി, അത്ഭുതങ്ങൾ കണ്ടു, ആസ്വദിച്ചു എന്നതൊരു നിർബന്ധമല്ല ദൈവസന്നിധിയിൽ പ്രവേശിക്കണമെന്നുള്ളത് എന്ന് ദൈവം നമുക്ക് ഒരു മാതൃകയായി എഴുതി തന്നിരിക്കുകയാണ്. ദൈവത്തെ അനുഭവിച്ചവർ മാത്രമേ അങ്ങേപ്പുറം കയറിയിട്ടുള്ളൂ. അവരുടെ ജീവിതത്തിൽ അവർ കൂടെ കൊണ്ടു നടന്നത് ദൈവത്തെയാ. അവർ ദൈവത്തെ അനുഭവിച്ചു, എക്സ്പീരിയൻസ്. മോശ അത് അനുഭവിച്ചു. മോശ ദൈവത്തിന്റെ അടുക്കലുണ്ട്. അവരുടെ അനുഭവങ്ങൾ അല്ല പ്രധാനം, ദൈവത്തെ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. നിങ്ങളുടെ ഹൃദയത്തിന്റെ മനോമുഖരത്തിൽ വീണ്ടും വീണ്ടും പൊങ്ങി വരുന്ന ചിന്ത, വേദോസവം തുറക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ആവേശത്തോടെ വരുന്ന ചിന്ത എന്താ? ദൈവമേ, നീ എന്റെ ദൈവം. കണ്ണടയ്ക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി വരുന്ന ചിന്ത? വീണ്ടെടുപ്പിനെ കുറിച്ചാണോ? എന്റെ പാപം ക്ഷമിക്കപ്പെട്ടതിനെ കുറിച്ചാണോ? ഞാൻ ദൈവസന്നിധിയിൽ എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ എന്നെ കർത്താവ് പൂർണ്ണമായി കഴുകി, എന്നെ വെടിപ്പാക്കി, എന്നെ തന്റെ മകനാക്കി തീർത്തു, അതാണോ എന്റെ ഉള്ളിൽ വീണ്ടും വരുന്ന അത്ഭുതം? എനിക്ക് ഒരു പാട്ടിന്റെ ഒരു ഈരടി ഇങ്ങനെ പാടി വരുമ്പോൾ അതിലൊരു ഒരു മനോഹരമായ പദപ്രയോഗമുണ്ട്. അത് എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഒരു പഴയ പാട്ടാ. മഹിമയെഴും മഹിമയെഴും പരമേശ ഭാഹിമാം യേശു മഹേശ. ആ പാട്ട് ഞാൻ പാടാറുണ്ട്, നിത്യപരമായി പാടാറുള്ള ഒരു പാട്ടാ. പക്ഷെ അത് പാടി വരുമ്പോൾ ഞാൻ കാത്തിരുന്ന് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻസാണുണ്ട്. നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും. അതെന്നെ ഭയങ്കരമായിട്ട്, വേണമെങ്കിൽ നമുക്കൊന്ന് പാടാം. കാരണം ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാർ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒത്തിരി നെഗ്ലക്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഒന്ന് ചേർന്ന് പാടാം. അതിലെ ചില സ്റ്റാൻസുകൾ ഇത് 65-ാം ഈ പാട്ട് ഉച്ചത്തിൽ 65-ാമത്തെ പാട്ടാണ്. മഹിമയിലും പരമേശ പാഹിമാം യേശു മഹേശ. യെസ്,
നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമധുരാമൃത വചനം ഖിന്നതയാകവിപ്പോക്കും, നിൻമധുരാമൃത വചനം ഖിന്നതയാകവിപ്പോക്കും, മഹിമയിഴും പരമേശ പാഹിമേശു മഹേശ നിസ്തുല സേഹ സാഗരമേഹ, നിസ്തുല സ്നേഹ സാഗരമേഹ പ്രസ്താവ്യമേതിരുനാമം, ക്രിസ്തോ നീതാനൻ വിശ്രാമം പ്രസ്താവ്യമേതിരുനാമം, ക്രിസ്തോ നീതാനൻ വിശ്രാമം മഹിമയും പരമേശ മഹിമേശു മഹേശ, കാർമുകിൽ ഭീകരമായി വരുന്നേരം, കാർമുകിൽ ഭീകരമായി വരുന്നേരം കാൺമതോ നിയമത്തിൽ ഭാരം, കാൺമതോ നിയമത്തിൻ വില്ലം ആയതിൽ തീരുമൻ ഭാരം, മഹിമയേഴും പരമേശ മഹിമേശു മഹേശ, താവക സന്നിധി ചേർന്നതി കാലേ, താവക സന്നിധി ചേർന്നതി കാലേ, ജീവനിൽ നിറഞ്ഞെഴുന്നേൽക്കും പവന ചിന്തകളാലേ, ജീവനിൽ നിറഞ്ഞെഴുന്നേൽക്കും പവന ചിന്തകളാലേ, മഹിമയേഴും പരമേശ മഹിമേശു മഹേശ, മഹിമയേഴും പരമേശ മഹിമേശു മഹേശ.
പ്രിയമുള്ളവരെ, കർത്താവിനെ ധ്യാനിക്കുവാൻ കൂടുതൽ സമയമെടുക്കുക. ടേക്ക് മോർ ടൈം ടു മെഡിറ്റേറ്റ് ഗോഡ്. ഞാൻ ഈ സഭയിലുള്ള എന്റെ കൂട്ട വിശ്വാസികളായ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, ഇഫ് യു ആർ റീഡിംഗ് മോർ ബുക്സ് ദൻ റീഡിംഗ് ബൈബിൾ, ഐ ടെൽ യു സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് റീഡ് ബൈബിൾ. ദൈവത്തെ, നിങ്ങൾ കൂടുതൽ പുസ്തകം വായിക്കുവാനും കൂടുതൽ പ്രസംഗങ്ങൾ കേൾക്കുവാനും കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് കൂടുതൽ പ്രസംഗങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുവാനും സഹോദരന്മാർ നിർബന്ധിക്കുന്നത് നിങ്ങളുടെ ആത്മീയ വർദ്ധനവിനെ ഉദ്ദേശിച്ച ആത്മാർത്ഥതയോടെ. പക്ഷെ അതിന്റെ മറുവശം, തിരുവചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് ദൈവശബ്ദം കേൾക്കാനുള്ള പക്വതയോടുകൂടി വേണം പുസ്തകങ്ങൾ വായിക്കാൻ. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു റീഡ് എനി സിംഗിൾ ബുക്ക് ഇഫ് യു ആർ നോട്ട് റീഡിംഗ് ദ ബൈബിൾ ഇനഫ്. ദൈവത്തെ കേൾക്കാത്തതുകൊണ്ടാ ഹൃദയത്തിൽ കത്തലില്ലാത്തത്. ഞാൻ മീറ്റിംഗിന് വരുമ്പോഴുള്ള കത്തലിനപ്പുറത്ത് നീ രഹസ്യത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു ജീവന്റെ പ്രമാണമുണ്ട്. ആരും അറിയാതെ നിന്റെ ഉള്ളത്തിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ കത്തുന്ന ഒരു കത്തലുണ്ട്. ആ കത്തൽ സഹോദരന്മാരെ, ലോകത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു അടയാളമായി കാണാൻ കഴിയുന്ന സ്ഥലം മുറിയമലയാണ്. സ്വന്തം മകനെ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ഇംഗിതത്തിന് വേണ്ടി അർപ്പിച്ച് കഷ്ണം കൊടുക്കാൻ മനസ്സോടെ കയറി ചെന്ന മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രകടനം കാണാൻ ലോകത്തിൽ ആരുമില്ലായിരുന്നു, ദൈവം അവന് മാത്രമുള്ളായിരുന്നു. നീ ദൈവത്തിന് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന നിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല യാഗമർപ്പണം കാണാൻ സഭക്കാര് കാണത്തില്ല. പക്ഷെ അത് നീയും ദൈവവും തമ്മിൽ പങ്കുവെക്കുന്നു. എനിക്ക് പലപ്പോഴും ദുഃഖം തോന്നുന്നുണ്ട്, എന്റെ ദൈവം ഇതൊന്ന് കാണാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നല്ലോ. ഈ ഭക്തൻ പറയാതെയോ പരിശുദ്ധാത്മാവ് അറിയിക്കാതെയോ ലോകത്തിൽ ആരും അറിയത്തില്ലായിരുന്നു ഈ സംഭവം. കർത്താവിനോട് സംസാരിച്ചത് എല്ലാം അറിയണം നിർബന്ധമില്ല, നിങ്ങളെ സംബന്ധിച്ച് എല്ലാം എല്ലാവരും അറിയണം നിർബന്ധമില്ല. നീ കൊണ്ട് നടക്കുന്ന ഒരു തീയുണ്ട്, നിന്റെ ഉള്ളത്തിൽ ആരും കാണാതെ നീ അർപ്പിക്കുന്ന ഒരു മുറിയാമലയുണ്ട്. ദൈവം പറഞ്ഞിട്ടല്ലാതെ ആർക്കും അറിയാൻ സാധ്യമല്ലാത്ത നിന്റെ ചില ജീവിത സ്നേഹത്തിന്റെ രഹസ്യങ്ങൾ, അതിനെ പുസ്തകം വായിക്കുന്നതോട് കൂടെ വേദപുസ്തകം വായിക്കണം. പ്രിയമുള്ളവർ, പുതുതായിട്ട് ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളായ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, റീഡ് യുവർ ബൈബിൾ മോർ. ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്നിട്ട് വായിച്ചിട്ട് കിടക്കണം, ധ്യാനിക്കണം, ധ്യാനിക്കണം, എക്സർസൈസ് യുവർ മൈൻഡ്, ഹൃദയത്തിൽ ധ്യാനിക്കണം. ദൈവിക ചിന്ത കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണം. ദൈവം നിങ്ങളെ സഹായിക്കും. അവനെ ധ്യാനിക്ക്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് നോക്കുവാൻ, അതില്ല, ഇല്ല, അതില്ലാത്ത കൊണ്ടാ ദൈവം പറയുന്നത്. അങ്ങനെ ഒരാളെ നോക്കുവാൻ ദൈവം ജാഗ്രതയോടെ താഴോട്ട് നോക്കിയിരിക്കുക. കേൾക്കണം, നന്നായിട്ട് കേൾക്കണം, പ്രസംഗങ്ങൾ കേൾക്കണം. ഹിയർ ബട്ട് ഡോണ്ട് ഓവർ ഹിയർ. നിങ്ങൾ കേൾക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ദൈവത്തെ കേൾക്കാൻ സമയം ചെലവിടണം. ദൈവത്തെ കേൾക്കണം, ബാക്കിയൊക്കെ സെക്കൻഡ് ബെസ്റ്റാ. ദ വെരി ബെസ്റ്റ് എന്ന് പറയുന്നത് ഹിയറിംഗ് ഗോഡ്. അത് കേൾക്കുന്ന ഒരു ഭക്തൻ മറ്റുള്ളവരിൽ നിന്നാണ് ദൈവവചനം പഠിക്കുന്നത്. പ്രിയമുള്ളവർ, തീർച്ചയായിട്ടും അല്ലെ, എല്ലാവരും, ഞാനും ദൈവവചനം പഠിച്ചതൊക്കെ മറ്റുള്ളവരിൽ നിന്നാണ്. നമുക്ക് സ്വയമായിട്ട് എല്ലാം അങ്ങ് നമ്മളിരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചതല്ല, മറ്റുള്ളവരിലൂടെ നമ്മളെ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ മുമ്പ് ചെന്നിട്ട് ദൈവം എന്താ ഈ അപ്പോസ്തല പ്രവൃത്തി 15 എന്താ നീ എന്നെ ഒന്ന് കേൾപ്പിക്കണം. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ സിഡിയുടെ പുറകെ പോകരുതെന്നാ ഞാൻ പറഞ്ഞു. നിരന്തരം മറ്റുള്ള റെഡിമെയ്ഡ് പ്രസംഗങ്ങൾ സ്ഥിരമായി കേൾക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഭക്തനോട് ദൈവം സംസാരിക്കുന്നത് നിർത്തും. എല്ലാ റിസോഴ്സും ദൈവത്തിൻ്റെതാണ് എന്നൊന്നും നിർബന്ധമില്ല, എങ്കിലും ദൈവം തരുന്ന ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ദൈവം നമ്മളെ ടെസ്റ്റും കൂടെ ചെയ്യുക, ഇവൻ എന്നെ കേൾക്കാൻ മനസ്സുള്ളവനാണ്. അങ്ങനെ കേൾക്കുന്നവരാണ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അതിന്റെ യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത് വായിക്കാൻ, ദൈവത്തെ കേൾക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കണം, നിങ്ങൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കണം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് വേദോസം വായിക്കാതിരിക്കരുത്. പ്രിയമുള്ളവരെ, പങ്കുവെക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ നിങ്ങൾ വായന അങ്ങ് അടിച്ചമർത്തപ്പെട്ടവരായിട്ട് വായന നിർത്തരുത്. അവനെ കാണണം, അവന്റെ ഹൃദയം തുറന്നിട്ടിരിക്കുന്ന ഈ വേദവസ്ത്രത്തിന് മുമ്പിൽ. ശിഷ്യന്മാരെന്താ, കർത്താവ് നീ ആ പറഞ്ഞ ഊമയുടെ അർത്ഥം, പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ, നമ്മൾ രാവിലെ കേട്ടു, വീട്ടിൽ ചെന്നപ്പോൾ അവരെ ചോദിച്ചു, ചോദിച്ചു, വീട്ടിൽ ചെന്നപ്പോൾ ഒരുമിച്ചിരുന്നപ്പോൾ ചോദിച്ചു. അങ്ങനെയാ രണ്ടാമത് പല ഉപമകളുടെയും പൊരുൾ തിരിച്ചത്. ഊമാര് ചോദിച്ചില്ലായിരുന്നെങ്കിലോ, അറിയത്തില്ലായിരുന്നു. കർത്താവ് ഇന്ന് രാവിലെ സഹോദരനെടുത്ത് പ്രസംഗിച്ച വചനം, ദൈവമേ അതിന്റെ അർത്ഥം എന്താ എന്ന് വീട്ടിൽ ചെന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു പതിവുണ്ടാകണം. അപ്പോൾ കർത്താവ് സമൃദ്ധമായി നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരും. ഞാൻ അങ്ങനെ ദൈവവചനം പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഈ സഹോദരൻ, ഞാനിവിടെ ഇരിക്കുന്ന എല്ലാ പ്രസംഗങ്ങളും കേട്ട ശേഷം എനിക്കൊരു ധ്യാനമുണ്ട്, എനിക്കൊരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിങ്കിൽ ചില സമയത്ത് എനിക്ക് കൂടുതൽ തീ കത്താറുണ്ട്. ദൈവത്തെ കേൾക്കണം. എന്തുകൊണ്ടാ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്തത് എന്ന ഒരു കാരണം കൂടെ പറഞ്ഞ ശേഷം ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഒരു റീസൺ, നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയാത്തത്. ഒരു വാക്യം വേണമെങ്കിൽ നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കാം. ഞാൻ ഇത്രയും നേരം ഒരു വേർഡ് ഇന്റർപ്രിട്ടേഷൻ അല്ലായിരുന്നു, ഒരു ട്രൂത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ആക്ട്സ് ചാപ്റ്റർ 22 അതിന്റെ അതിലെ വാക്യം 14 വാക്യം, വേഴ്സ് 14. പൗലോസ് തന്റെ രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട വിവരം പറഞ്ഞു വരുമ്പോൾ പൗലോസ് പറയുന്നൊരു പ്രത്യേക കാര്യം എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. കുതിരപ്പുറത്ത് നിന്ന് വീണ ശേഷം ദൈവത്തെ അവൻ മുഖാമുഖം ഒരു വെളിച്ചത്തിലൂടെ കണ്ടിട്ട് അവന്റെ കാഴ്ച പോയ ശേഷം അവനെ എടുത്തുകൊണ്ട് ഒരു വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. അനന്യാസ് എന്ന് പറഞ്ഞൊരു സഹോദരൻ അവിടെ അവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു, അവനെ കാഴ്ച ലഭിച്ചു, അവൻ സ്നാനപ്പെട്ടു. അനന്യാസ് അവനോട് പറയുന്നൊരു വേദഭാഗം, അപ്പോൾ അവൻ എന്നോട്, അവൻ എന്നുദ്ദേശിക്കുന്നത് അനന്യാസാണ്, നമ്മൾ ആ മൂളത്തെ വാക്യം വായിക്കുന്നില്ല. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ, നിങ്ങൾ പറയണം,
നിന്നെ തന്റെ ഇഷ്ടം അറിയുവാൻ, നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കും. എല്ലാ സഹോദരി സഹോദരന്മാരുടെ മാനസാന്തരവും അവരുടെ വീണ്ടെടുപ്പുമായിട്ട് ചേർത്ത് നിർത്തി ഈ വാക്യം വായിക്കണം. ഇത് പൗലോസിന്റെ മാനസാന്തരത്തോട് മാത്രം ചേർത്ത് നിർത്തി അവന് കിട്ടിയിരിക്കുന്ന ഒരു നിയമനം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും മാനസാന്തരവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, നിങ്ങളുടെ വിളിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു വാക്യമാണിത്. ഇത് പൗലോസിന്റെ വാക്യമായിട്ട് കാണരുത്, രക്ഷിക്കപ്പെട്ട വിളിക്കപ്പെട്ട എല്ലാ ഭക്തനും ലഭിച്ചിരിക്കുന്ന വാക്യമായത്. എന്താ? ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാൻ, അവന്റെ ഇഷ്ടം അറിയുവാൻ. അവന്റെ ഇഷ്ടം അറിയണമെങ്കിൽ അവന്റെ അടുക്കൽ പോയി കേൾക്കണം, അവനെ കേൾക്കണം. രണ്ട്, നീതിമാനായവനെ കാണണം. മൂന്ന്, അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം. യെസ്, നിയമനം എന്തിനാണെന്നറിയാവോ? അവന്റെ വായിൽ നിന്ന് നീ നേരിട്ട് കേൾക്കാൻ വേണ്ടിയാ നിയമിക്കപ്പെട്ടത്. യെസ്, ഈ വാക്യം നിങ്ങളുടെ വീണ്ടെടുപ്പുമായിട്ടുള്ള ബന്ധത്തിൽ തെറ്റിപ്പോകരുത്. അവന്റെ ഇഷ്ടം നിങ്ങൾ അറിയണം, അവനെ നിങ്ങൾ കാണണം, അവന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ നിങ്ങൾ അവനിൽ നിന്ന് കേൾക്കണം, അവനെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അവൻ തന്റെ ഇഷ്ടം അറിയിക്കുന്നത്. അവരാണ് അവനെ കാണുന്നത്, അവരാണ് അവന്റെ വായിൽ നിന്നുള്ള വചനം കേൾക്കുന്നത്. എനിക്ക് ഈ വാക്യം വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ വീണ്ടെടുപ്പുമായിട്ട് ബന്ധത്തിൽ ഞാൻ ചേർത്ത് വെച്ചത്. എനിക്കെവിടെയാണ് എന്റെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നറിയാവോ? എനിക്ക് എന്റെ ഇഷ്ടമാണ് എല്ലാത്തിലും നിൽക്കുന്നത്. ഞാൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് എപ്പോഴും എന്റെ ഇഷ്ടങ്ങൾ അറിയാനും എന്റെ ഇഷ്ടങ്ങൾ സാധിക്കാനും എന്റെ ഇഷ്ടങ്ങൾ നന്നായി പോകാനുമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനും ദൈവത്തെ കാണുവാനും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾക്കാനും. നിന്റേതെല്ലാം അവിടെ അവസാനിച്ചു, എല്ലാം ഉയരത്തിൽ നിന്നുള്ള കാര്യമായി കഴിഞ്ഞു. മുകളിൽ നിന്ന് ദൈവത്തെ കാണുക, ദൈവത്തിന്റെ ഇഷ്ടം അറിയുക, അവന്റെ വായിൽ നിന്ന് ഉള്ളത് കേൾക്കുക, എല്ലാം മുകളിൽ നിന്നായി. ഇനി അതിന്റെ അകത്ത് നീ ഇല്ലിവിടെ. എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ഇഷ്ടങ്ങളുടെ സിംഹാസനത്തിൽ നിന്നും ഞാൻ അവരോഹണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ ഇപ്പോൾ ആരോഹണമാണ്. കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ആദ്യം നടക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന്റെ കസേരയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയ ശേഷം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ഉപേക്ഷിക്കത്തില്ല. പ്രിയമുള്ളവർ, ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ പാറ്റേൺ ഉണ്ട്, അത് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട പിറ്റേ ദിവസം ഉപേക്ഷിക്കാൻ പറ്റുമോ? അയ്യോ, ഒന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ പരിപാടി കൊണ്ട് ബ്രദർ വേറെ പണി നോക്കാനാണ് ഇപ്പൊ തന്നെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഇഷ്ടത്തിൽ നിന്നും പെട്ടെന്നൊന്നും പിടിച്ചൊന്നും ഉറക്കത്തില്ല. കാരണം അതിനൊരു കാരണമുണ്ട് പ്രിയുള്ളവര്, അതൊരു തിയോളജിക്കൽ റീസണാ. കാരണം ദൈവം ഫ്രീ വില്ല് കൊടുത്ത ദൈവത്തിന് കാത്തിരുന്നേ പറ്റൂ, അല്ല പിന്നെ ദൈവം ഫ്രീ വില്ല് കൊടുക്കരുത്. ഫ്രീ വില്ല് കൊടുത്തതുകൊണ്ട് മാത്രമാ ദൈവത്തിന്റെ ഈ കാത്തിരിപ്പ്. സ്വതന്ത്ര ഇച്ഛയുടെ അവകാശിയായി ജനിപ്പിക്കപ്പെട്ട മനുഷ്യന് അവന്റെ ഇഷ്ടങ്ങളിൽ നിന്നും അവരോഹണം ചെയ്ത് ഇറങ്ങി ഇറങ്ങി ഓരോ സ്റ്റെപ്പും വരാൻ ദൈവം അവന് അനുവാദം കൊടുക്കുക. എനിക്കൊത്തിരി ഇഷ്ടങ്ങളുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ സാമ്പാറിൻ്റെ ഏതേതൊക്കെ കഷ്ണങ്ങൾ വേണമെന്നുള്ളതിൽ പോലും എനിക്ക് വളരെ വ്യക്തതയുണ്ട്. ഇല്ലേ? അല്ല, ഇവിടെ ചോദിക്കുന്നില്ലേ? മുരിങ്ങ ഇല്ലെങ്കിൽ, മുരിങ്ങ ഇല്ലാത്ത സീസൺ ആണെങ്കിൽ സാമ്പാറ് വേടാ. എന്റെ ഇഷ്ടങ്ങൾ, എനിക്കുണ്ട് ഒത്തിരി ഇഷ്ടങ്ങൾ. എനിക്കിഷ്ടമുള്ള കളറുകളുണ്ട്, എന്റെ ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമുക്ക് അവനെ അനുഭവിക്കാൻ കഴിയാത്ത എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ വരുന്നു. The reason is, നമ്മുടെ ഒത്തിരി ഇഷ്ടങ്ങൾ അത് പടിപടിയായി അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴേക്ക് നമ്മൾ. 15 വർഷം മുമ്പ് എന്റെ ഇഷ്ടങ്ങൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവാൻ. പക്ഷെ ഇപ്പോൾ 15 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ പല ഇഷ്ടങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. അതെന്റെ ആഹാരത്തോടുള്ള ബന്ധത്തിൽ, എന്റെ ഉറക്കത്തോടുള്ള ബന്ധത്തിൽ, എന്റെ സൗകര്യങ്ങളോടുള്ള ബന്ധത്തിൽ, എന്റെ സുഖങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ അതിന്റെ ഒരു അവരോഹണത്തിലായി. കാരണം ആ താഴേക്ക് എന്റെ ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കും തോറും, ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കും തോറും ഞാൻ ഒരു ആരോഹണത്തിലാ. ഞാൻ അവന്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ ഞാൻ അവനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് തടസ്സം എന്റെ പാപം എന്നതിനേക്കാൾ എന്റെ ഇഷ്ടങ്ങൾ. ചിലരൊരു പക്ഷെ അധികം പാപം
താൽപ്പിടിക്കപ്പെടുന്നില്ലായിരിക്കും സോ കോൾഡ് സിന്നിൽ. പക്ഷെ അവരുടെ ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് യോർദാൻ നദി വന്നപ്പോൾ, യോർദാൻ നദിക്ക് മുമ്പ് ഈ ഇച്ചിരി ആടുകളെയൊക്കെ മേയിക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോ രൂബേനും ഗാദും അവര് തമ്മിൽ പറഞ്ഞു, ഒരുമാതിരി നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടത് അങ്ങോട്ട് നോക്കിയാൽ ആ ഭാഗത്ത് കാണുന്നുണ്ട്, നമുക്ക് ഇവിടെയോട്ട് അങ്ങ് ചേരാം. അപ്പൊ ഭൗതികമായി ജീവിക്കാൻ ഒരു ചുറ്റുപാട് ഒത്തു വന്നപ്പോൾ അവർ അവിടേക്ക് അങ്ങോട്ട് ചേർന്നു. അതുകൊണ്ട് വാക്തത്വത്തിന്റെ അകത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ഇഷ്ടം വരുത്തി വെച്ചൊരു ഒരു ചെറിയ വീന. അല്പം ഈ സ്കൂളാ പറ്റിയത്, ഇവിടെ വീടെടുത്താൽ ഈ സ്കൂളും ഉണ്ട്, അടുത്ത് ബാങ്കും ഉണ്ട്, പോസ്റ്റ് ഓഫീസ് 1.5 കിലോമീറ്ററേ ഉള്ളൂ, പിന്നെ മാളുകൾ 3-4 എണ്ണം, ഇവിടെയാ നല്ലത്. ഇത് അതാ അന്നവിടെ അത് ഇന്നിവിടെ ഇത് അല്ലേ. ഈ ഇഷ്ടത്തിന്റെ അകത്ത് എന്താ സംഭവിച്ചെന്നറിയാവോ? നിങ്ങൾക്കൊരു വലിയ അവര് പറഞ്ഞതിനകത്തെ ചേട്ടന്മാർ മറ്റൊരു 10 പേരുണ്ട്, അവരോട് പറഞ്ഞത് നമ്മളത് ഒരു 6.5 ഇപ്പറയാ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം, പ്രൈസിലോട് പറയാം, പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു യാഗപീഠം പണിയുന്നുണ്ട്, അത് ഞങ്ങൾ ആരാധനയൊന്നും നിർത്തത്തില്ല, പിന്നെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല, തിരിച്ചു പോകത്തുമില്ല, ഗ്യാരണ്ടിയാ. നമ്മളത് ഒരു 10 അടി വ്യത്യാസത്തിൽ അപ്പുറം ഇപ്പറേ ഉള്ളൂ, ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ എന്താ സംഭവിച്ച പ്രിയുള്ളവര്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്വപ്നമായി ഇസ്രായേൽ മുഴുവനായിട്ട് കനാനിന്റെ അകത്ത് കയറണം. ദൈവിക നിന്റെ അവകാശത്തിന്റെ തേജസ്സിലേക്ക് കയറാതെ നിൽക്കത്തക്കവണ്ണം നിന്റെ ഇഷ്ടങ്ങൾക്കകത്തേക്ക് നിന്നെ സെറ്റിൽ ചെയ്യുവാനായിട്ട് നിനക്ക് ചുറ്റും കറങ്ങുന്ന ഇങ്ങനത്തെ ചില സെറ്റിൽമെന്റുകളുണ്ട്. അതെനിക്കുമുണ്ട്, ആ പോരാട്ടം ഞാൻ അനുഭവിക്കുന്നു. ഞാനിപ്പോൾ ഞാൻ ഇന്നലെ പറയുകയായിരുന്നു എന്റെ വൈഫിനോട്, ബാംഗ്ലൂർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്നാണെന്ന്. ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിലും ഞാൻ ഭയങ്കര കംഫർട്ട് ഉള്ളൊരു മനുഷ്യനായി മാറി. ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഒന്നും നോക്കാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ നഖത്തിന്റെ വേദന പോലും വേദനയായി ഹരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാൻ അങ്ങ് സെറ്റിൽ ചെയ്യപ്പെടുന്ന പോലെ എനിക്ക് അങ്ങ് തോന്നി. എന്റെ രോഗങ്ങളെ കുറിച്ച് ഞാൻ ബോധവാനായി മാറി. ഇന്ന് ഈ ചിക്കൻ കഴിച്ചാൽ നാളെ വയറിന് പ്രശ്നമുണ്ടോ? അങ്ങനെ വരുവാണെങ്കിൽ നാളെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് നാളെ കഴിഞ്ഞത്തേക്ക് ഈ പ്രോഗ്രാം മാറ്റാം. ആ അവസ്ഥയിൽ ഞാൻ താഴെ വന്നു. എന്റെ സൗകര്യങ്ങളിലേക്ക് ഞാൻ അങ്ങ് പതിയെ പതിയെ സെറ്റിൽ ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് പ്രിയുള്ളവർ. പക്ഷെ അവൻ എന്നെ വിളിച്ചത് അവന്റെ ഇഷ്ടം അറിയാനായിട്ട. രൂബേനും ഗാദും പതിയെ അങ്ങോട്ട് അവരുടെ ആടുമാടുകളെ എല്ലാം കുടിപ്പിച്ചും അവരെ തീറ്റിച്ചും അതിലേക്ക് അങ്ങ് അവരെ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ദൈവം ഉത്തമമായതിലേക്ക് അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ഭൗതികം നിങ്ങളുടെ ആത്മീയ വിളിയാണ് നിർണയിക്കേണ്ടത്. നിങ്ങളുടെ ആത്മീയ ജീവിതമാണ് നിങ്ങളുടെ ഭൗതികത്തെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങളുടെ ഭൗതികമല്ല നിങ്ങളുടെ ആത്മീയത്തെ നിയന്ത്രിക്കേണ്ടത്. അവരുടെ ഭൗതികം ആദ്യം അവരങ്ങ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഭൗതികം ആണ് പിന്നെ അവരുടെ ആത്മീയത്തെ ഡിസൈഡ് ചെയ്ത് വെതർ ഐ ഷുഡ് എന്റർ ഇൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ് ഓർ നോട്ട്. ശ്രദ്ധയോടെ കേൾക്കുക പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മീയം നിങ്ങളുടെ ഭൗതികത്തെ ഡിസൈഡ് ചെയ്യാതെ, നിങ്ങളുടെ ഭൗതികമാണ് നിങ്ങളുടെ ആത്മീയത്തെ ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല. സഹോദരൻ പറഞ്ഞ പോലെ വായിക്കടുത്തും ഹൃദയത്തിന് ദൂരസ്ഥരുമായി നാം ഇങ്ങനെ പോകും. യുവർ സ്പിരിച്വൽ കോളിംഗ് ഷുഡ് ഡിസൈഡ് യുവർ മെറ്റീരിയൽ ലൈഫ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, നിങ്ങളുടെ ജോലിയല്ല തീരുമാനിക്കുന്നത് രാവിലെയാണോ വൈകിട്ടാണോ പ്രാർത്ഥിക്കേണ്ടതെന്ന്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തീരുമാനിക്കേണ്ടത് ജോലി ചെയ്യണോ വേണ്ടെന്നുള്ളത്. യു അണ്ടർസ്റ്റാൻഡ്? യുവർ സ്പിരിച്വൽ കോളിംഗ് ഷുഡ് ഡിസൈഡ് വെതർ യു ഷുഡ് ബി അവൈലബിൾ ഫോർ മെറ്റീരിയൽ തിങ്സ്. ഇത് ഭക്തൻ കണിശമായി ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നില്ലെങ്കിൽ ഈ ഇഷ്ടത്തെ അറിയാൻ കഴിയത്തില്ല പ്രിയോട്. രൂപന്റെ ആടുകളെ മേയിക്കാനുള്ള നല്ല സ്ഥലം ആദ്യം കയറി അങ്ങ് ഡിസൈഡ് ചെയ്തു ഇവന്റെ ആത്മീയത്തെ. യുവർ സ്കൂൾ, യുവർ കോളേജ്, യുവർ ചിൽഡ്രൻ സ്റ്റഡി ഈസ് ഓൾറെഡി ഡിസൈഡ് യുവർ സ്പിരിച്വാലിറ്റി. നല്ല ഭക്തന്മാർ പലരും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത ശേഷം ഇങ്ങനെ ഇരിക്കുന്നു, വൈ? അവരാദ്യം ഡിസൈഡ് ചെയ്തത് അവരുടെ താമസമായിരുന്നു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളുടെ ആത്മീയം നിങ്ങളുടെ ഭൗതികത്തെ നിർണയിക്കണം, നിങ്ങളുടെ ഭൗതികം നിങ്ങളുടെ ആത്മീയത്തെ നിർണയിക്കരുത്. ഹല്ലേലൂയ. യെസ്, അവന്റെ ഇഷ്ടമറിയുവാൻ ദൈവം ഒരു ദർശനം കാണിച്ചു. യാക്കോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ തന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ, ഇപ്പോൾ അപ്പന്റെ വീട്ടിലുമല്ല, അവന്റെ അമ്മയുടെ ആങ്ങൾ അമ്മാച്ചന്റെ വീട്ടിലുമല്ല, ജീവിതം നടുക്ക, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, മുന്നോട്ട് പോകുമ്പോൾ എന്തായിത്തീരുമെന്നറിയില്ല. സ്വന്തം ജ്യേഷ്ഠനെ ഭയപ്പെട്ട് താനിങ്ങനെ പോകുമ്പോൾ, രാത്രി അസ്തമിക്കാറായപ്പോൾ അദ്ദേഹം കിടക്കാനായിട്ട് ഒരു ഹോട്ടലിലൊന്നും അല്ല പ്രിയമുള്ളവര്, എന്റെ വിശ്വാസത്തിൽ അദ്ദേഹം ഒരു വെറു വെളിംപ്രദേശത്ത് തണലിലാ കിടന്ന് ഒരു കല്ലെടുത്ത് തലയണയായിട്ട് വെച്ചു. അത്രയൊക്കെ ഉള്ളൂ തലയണയായിട്ട് വെച്ചിട്ട് യഹൂദനെപ്പോഴും മലന്നാ കിടക്കുന്നെന്ന് പറയുന്നു, നമുക്ക് അമന്ന് കിടക്കാറില്ല എന്ന് പറയുന്നു. കാരണം സ്വർഗം എപ്പോഴും അവന്റെ മുമ്പിൽ ഇരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കും. മലന്ന കിടക്കുകയാണ്. കിടക്കുമ്പോൾ അവന്റെ മനസ്സിൽ എന്താ ഉള്ള പ്രിയുള്ളവർ? ഒന്നുമില്ല. ഫുഡ്, ഷെൽട്ടർ, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള മാർഗം, എല്ലാവരും അടയപ്പെട്ടിരിക്കുക. ഒരു തെരുവ് ഭിക്ഷക്കാരനെ പോലെ ജീവിതത്തിൽ ഒന്നും കയറി പിടിക്കാൻ വ്യക്തിപരമായി ഇല്ലാത്തവനായി ഇങ്ങനെ കിടക്കുന്ന രാത്രിയിൽ അവൻ അത്ഭുതകരമായ ഒരു സ്വപ്നം, ഒരു ദർശനം കണ്ടു. ഒരു ഗോവേണി സ്വർഗത്തെയും ഭൂമിയെയും വരെ മുട്ടത്തക്കവണ്ണമുള്ള ഒരു ഗോവേണി. അന്ന് വരെ അത്ര ഒരു ഗോവേണി കണ്ടിട്ടില്ല. അവന്റെ ജീവിതത്തോടുകൂടി ചേർന്നു പോയി അവൻ കണ്ടിട്ടുള്ള ഗോവേണി, അവനും അവന്റെ അമ്മാച്ചന്റെ വീട് വരെയും വരെ എത്തുന്ന ഗോവണികളൊക്കെ അവൻ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അവനും അവന്റെ ജോലിസ്ഥലം വരെ എത്തുന്ന ഗോവണികൾ, അവനും അവനെ സഹായിക്കാവുന്ന ഏറ്റവരും തമ്മിൽ അവിടെ വരെയൊക്കെ എത്തുന്ന നീളത്തിലുള്ള ഗോവണിയൊക്കെ അവൻ കണ്ടിട്ടുള്ളൂ. അന്ന് അവൻ ആദ്യമായിട്ടൊരു ഗോവണി കണ്ടു, സ്വർഗവും ഭൂമിയും തമ്മിൽ. അവൻ അന്ന് ആ വെളിപ്പാട് കിട്ടി, ഇങ്ങനൊരു സംഭവം നടക്കും, സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന നീളമുള്ള ഗോവണിയൊക്കെ ഉണ്ടെന്ന് തന്നെ പുള്ളി എന്നാ കാണും. ചിലർക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല. അവരുടെ വിചാരം ഈ ഗോവണി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അയർലൻഡ് വരെ അമേരിക്ക വരെയും പോകുന്ന ഗോവണികളെ ഉള്ളെന്നാണ് അവരുടെ വിചാരം. ഇത് സ്വർഗമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗോവണിയുടെ നീളമൊന്നും കാണാത്തതുകൊണ്ടാണ് ആൾക്കാർ പലപ്പോഴും ഈ ഇവിടെയൊക്കെ അങ്ങ് സെറ്റിലായി പോകുന്നത്. നല്ല ഭക്തന്മാർ ഇറങ്ങിത്തിരിച്ച ശേഷം അവരങ്ങ് അകത്ത് എക്സ്റ്റേണൽ ചലഞ്ചിനാൽ സുവിശേഷത്തിലേക്ക് ഇറങ്ങി വന്നവർ ഇന്റേണൽ ചലഞ്ച് നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ അകപ്പതിച്ചു പോയിട്ടുണ്ട്. ആ ഗോവണി, ഞാൻ അതൊന്നുമല്ല പ്രസംഗിക്കുന്നത്, അതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന ഒത്തിരി ദേവദാസന്മാരുണ്ട്. എന്റെ ചിന്ത അതല്ല. അവൻ കാണുന്ന കാഴ്ച ഗോവേണിയിലൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത കാഴ്ച ഗോവേണിയുടെ അങ്ങേ തലക്കൽ സാക്ഷാൽ ദൈവം. അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി, ഈ ഗോവേണി ചുമ്മാ ആരും കയറി ചാരി വെച്ചതൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുരുമുളക് പറിക്കാൻ കയറിയപ്പോ കണ്ട ആ ഗോവേണിയുടെ സ്വപ്നമല്ല ഇത്, യഥാർത്ഥത്തിൽ സ്വപ്നമല്ല, ദൈവം തമ്പുരാൻ ഇറക്കിക്കൊണ്ടുവന്ന ഗോവേണിയാ, ദൈവം തമ്പുരാൻ ഇറക്കിക്കൊണ്ടുവന്ന ഗോവേണി. ഹോ, അവൻ ആ സ്വപ്നത്തിൽ കണ്ടതെന്നാണെന്നറിയോ? സാക്ഷാൽ ദൈവം ഗോവണി എന്നിട്ട് പറയുക, നീ ഒരു ഇല്ലായ്മയിൽ, ശൂന്യതയിൽ, അവിടെ ഇവിടെയും ബന്ധമില്ലാതെ നിൽക്കുക. നീ ഇപ്പൊ അപ്പനുമില്ല അമ്മാച്ചനുമില്ല, പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നീ ഇരിക്കുന്നിടത്തുനിന്നും എന്റെ അടുക്കൽ വരെ നിന്നെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി. പ്രൈസലോ. ഇതുപോലെയുള്ള ഗോവണികൾ പലരും കണ്ടിട്ടുണ്ടെങ്കിലും വീടിന്റെ പരിയമ്പുറത്ത് ചാരി വെച്ചിട്ടാണ് പലരും ഇവിടെ വന്നിരിക്കുന്നത്. ആ മനുഷ്യനും ആ ഗോവണി ചാരി വെച്ചു. ഇന്ന് ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെക്കാൾ നല്ല ചലഞ്ചിങ് മെസ്സേജ് ഇതിനു മുമ്പ് കേട്ട ശേഷം, ദൈവത്തിന്റെ ഉദ്ദേശം സംബന്ധിച്ച് വ്യക്തത ലഭിച്ച ശേഷം, വീണ്ടും ജീവിതത്തിന്റെ സ്വന്തം കാര്യങ്ങൾക്കകത്ത് എവിടെയോ വീണ്ടും വന്ന് സെറ്റിലായി പോവുക. അതുകൊണ്ട് ഭക്തൻ അവന്റെ ഇഷ്ടം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് കയറി നിന്നിട്ട് ദൈവത്തെ ദൈവമായി അന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവന്റെ ധ്യാനത്തിങ്കൽ മച്ചയും മേധസ്സും എന്നും കൊണ്ടുപോലെ അവന് തൃപ്തി വരുന്നില്ലാത്തത്. ഞാനത് ഡിസൈഡ് ചെയ്തു, ഞാൻ ദൈവത്താൽ മാത്രം തൃപ്തിപ്പെടുത്തുള്ളൂ. ദൈവം പറഞ്ഞു, പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും നീ വ്യാപിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ പറയുള്ളവരെ, പ്ലാസ്റ്റിക് കൂടെ എടുത്ത് നടക്കുന്ന, പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കാൻ വരുന്ന ആ ഒരു മനുഷ്യൻ, പ്ലാസ്റ്റിക്കും പെറുക്കിയ ശേഷം ഉച്ചയ്ക്ക് ആഹാരമില്ലാതെ എവിടെയെങ്കിലും ഒരു തണലിന്റെ മൂല ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും ആക്കും എന്ന് പറയുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താ? അതിനേക്കാളും വലിയൊരു സ്വഭാവം ഇവന് തന്നിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്നുമല്ല, ഒരു പരിപാടിയില്ലാതെ ചുമ്മാ വഴിയവിടെ അലഞ്ഞു നടക്കുമ്പോൾ ക്ഷീണം വന്ന് കിടക്കുന്ന ഒരു തെരുവ് മനുഷ്യനെ പോലെ ഇരുന്ന യാക്കോബിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഐ വിൽ സ്പ്രെഡ് യു, ഞാൻ നിന്നെ നാല് സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നിന്നെ, നിന്നാൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വലിയൊരു ദർശനമൊക്കെ കണ്ട ശേഷം പുള്ളിക്കാരൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചോടെ ആ ദർശനം മുഴുവനും ഒരു ബലൂൺ പൊട്ടിപ്പോകുന്ന പോലെ ആയി. പുള്ളി എന്താ പ്രാർത്ഥിച്ചേ? വലിയൊരു ദർശനം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് മൂന്ന് കാര്യമാണ്, അത് നമ്മളെല്ലാവരും ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒന്ന്. എന്താ? എന്റെ, നമ്മുടെ മുരളീധരൻ സോരൻ പറഞ്ഞ, നമ്മുടെ ശാപ്പാട്, നമ്മുടെ ആഹാരം. പിന്നെന്താ? നമ്മുടെ വസ്ത്രം. പിന്നെ എന്റെ താമസം. പിന്നെ എന്റെ യാത്ര. ഈ ഗോവേണി എന്തിനാ ഇവിടെ ചാരി വെച്ചിരുന്നെന്നോ, ഇതിന്റെ അറ്റത്ത് എന്തിനാ തമ്പുരാൻ എഴുന്നള്ളി വന്നിരുന്നെന്നോ, ഇതൊന്നും പുള്ളിക്ക് ഇപ്പൊ അറിയേണ്ട താല്പര്യമില്ല. പുള്ളി അവിടേക്കൊന്നും മനസ്സ് കൊണ്ടുവന്നില്ല, അത്രയൊന്നും പുള്ളിയുടെ ഹൃദയത്തിലേക്ക് പോയില്ല, ഒന്നും പോയില്ല. അവന്റെ ഹൃദയത്തിൽ, അവന്റെ ചിന്തകൾക്കകത്ത് അത് വരുന്നില്ല. ഈ ദർശനത്തിന്റെ പിന്നിലുള്ള കാരണം എന്താ? എന്നെ വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒരു വലിയ ജാതിയായി തീരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ലാഡറിന്റെ അർത്ഥം എന്താ? ഇതിന്റെ തലക്കിൽ എന്തിന് ദൈവം ഇറങ്ങി വന്നിരുന്നു? എന്തിന്? ദൈവത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്കകത്തേക്ക് കയറാൻ കഴിയാതെ തന്റെ അന്നേരത്തെ പ്രശ്നത്തിന്റെ അകത്തേക്ക് കയറി നിന്ന് അവിടെ കൊണ്ട് അവനങ്ങ് അവസാനിപ്പിച്ചു തന്റെ ജീവിതം. യെസ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതുപോലെ കഴിഞ്ഞ 10, 15, 16 വർഷമായി ചലഞ്ച് ചെയ്യപ്പെട്ട്, ഇതുപോലെ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ ഏണികൾ ഇറങ്ങി വരുന്നത് അവർ കണ്ട ശേഷം വീണ്ടും വീണ്ടും അവരുടെ ഇന്നത്തെ പ്രശ്നപരിഹാരത്തെ അവിടേക്ക് വലിയ ദർശനത്തെ അങ്ങ് കൊണ്ട് കെട്ടി അവിടെ കൊണ്ട് അങ്ങ് ഒതുക്കുക. പ്രിയമുള്ളവരെ, എഴുന്നേൽക്കുക, ഉണരുക, കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു. പത്രോസ് 1:15 പറയുന്നു, നിങ്ങൾ അവനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കർത്താവിനെ വിശുദ്ധീകരിപ്പിൻ. സാങ്ക്ടിഫൈ യുവർ ലോർഡ് ഇൻ യുവർ ഹാർട്ട്. അധികം അധികം നിങ്ങളുടെ ഹൃദയത്തിൽ പുത്തൻ പ്ലാനുകളല്ല വരേണ്ടത്, പുതിയ ആഗ്രഹങ്ങളല്ല വരേണ്ടത്, പുതിയ താല്പര്യങ്ങളല്ല വരേണ്ടത്. എവിടെയെങ്കിലും പോയി ഒന്ന് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ചോ പുതിയ സൈറ്റ് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ ആത്യന്തികമായി പൊങ്ങി വരേണ്ടത്. അങ്ങയുടെ ഹൃദയത്തിൽ അവനെ നിങ്ങൾ വിശുദ്ധീകരിപ്പിൻ കർത്താവായി. അധികം ഈ വലിയ ദർശനത്തെ കാണിച്ച ശേഷം അതിനെ തന്റെ അപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് അങ്ങ് ഒതുക്കി തീർത്ത ശേഷം ഈ മനുഷ്യൻ അവസാനം പറഞ്ഞു, വേണമെങ്കിൽ ദശാംശവും തന്നേക്കാം. നമ്മൾ പലപ്പോഴും ദൈവത്തെ ഒതുക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആൾ പറയത്തില്ലേ, യമാനെ ഒതുക്കണമെങ്കിൽ ഇച്ചിരി കൊടുക്കണം എന്ന് പറയാറില്ലേ, അല്ലേ? നമ്മൾ പറയും. അല്ലെ, പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോവാണെങ്കിൽ നമ്മൾ പറയും, പുള്ളിയൊന്നും ഒതുക്കിയില്ലെങ്കിൽ നടക്കത്തില്ല കാര്യങ്ങൾ. അവസാനം ആ പുള്ളിക്കാരൻ അത് കറക്റ്റ് പറയുകയും ചെയ്തു. ഏറ്റവും അവസാനം ദശാംശവും തന്നേക്കാം, നീ എന്റെ ദൈവവും ആയിരിക്കും. അതൊക്കെ മനസ്സിലാക്കാൻ ആ മനുഷ്യൻ ഒത്തിരി വൈകി. തന്റെ ഇഷ്ടം കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് അങ്ങ് കയറാൻ കഴിഞ്ഞില്ല. ആ ദർശനത്തിലൊന്നും അവൻ ദൈവത്തെ അനുഭവിച്ചില്ല, ഒന്നും അനുഭവിച്ചില്ല. പ്രിയമുള്ളവർ, വെറുതെയാ. പുള്ളി പറയുന്നുണ്ടോ ഇവിടെ ദൈവം ഉണ്ടായിരുന്നു, ഞാനിത് അറിഞ്ഞില്ല, കല്ലൊക്കെ പുള്ളി അവിടെ നാട്ടി എണ്ണയൊക്കെ ഒഴിച്ചു. പക്ഷെ ഇതൊക്കെ ഒരു മൊത്തത്തിൽ ഭക്തിയുടെ മാർഗമാണ്, ഭക്തിക്കകത്ത് കിടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിന്റെ അകത്തൊന്നും പുള്ളി ദൈവത്തെ, നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ദൈവത്തെ വലിയ വ്യാഖ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ഒന്നും പിടിയിട്ടില്ല. ഈ കല്ല് വെച്ചതും പിന്നെ ഈ ഇവിടെ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ നമ്മൾ സാറിന് പറഞ്ഞ ഡയലോഗുകളാ. പുള്ളിക്കൊന്നും പിടികിട്ടിയില്ല. അല്ല, പിടികിട്ടിയായിരുന്നെങ്കിൽ പുള്ളി ഈ ജീവിതം മുടിഞ്ഞു ഇങ്ങനെ കൊണ്ട് കളയുമായിരുന്നു. വലിയ ദർശനം. യെസ്, ഞാനെന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനിത്വം ഇന്നത്തെ പ്രശ്നത്തിന്റെ പരിഹാരമാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരിക്കലുമല്ല. അവൻ ഇപ്പോഴത്തെ പ്രശ്നം, അവൻ്റെ ഒരു വീട് വേണം, അവനൊരു യാത്രയിൽ സൂക്ഷിക്കണം, അവൻ ആഹാരമല്ല വഴിയിലെ കിടക്കുന്നത്, അവന് വസ്ത്രം വേണം, പോകുന്ന വഴി തിരിച്ച് എന്നെ മടക്കിക്കൊണ്ടുവരണം. ഇത് ഇന്നത്തെ അവന്റെ പ്രശ്നം. വലിയ ദർശനത്തെ ഇന്നത്തെ പ്രശ്നത്തിന് ചെറുതാക്കി കാണിക്കുന്ന പ്രോസ്പെരിറ്റിക്കാർ, വലിയ ദർശനത്തിന്റെ മെസ്സേജുകൾ, തിരുവചനത്തിലെ അകത്ത് കിടക്കുന്ന ആഴമായ ദൈവിക ദർശനത്തിന്റെ തിരുവചനങ്ങൾ എടുത്ത ശേഷം ഇന്നത്തെ വയറ്റിപ്പഴപ്പിലേക്ക് ഈ സാധനത്തെ കൊണ്ട് താത്തു കളയുന്നവർ, അതിന്റെ കൂടെ നിങ്ങൾ ചേരരുത്. കാണിച്ച ദർശനത്തിന് ഒത്തവണ്ണം അവനോട് കൂടെ നിന്നിട്ട് ഈ വാക്യത്തിലേക്ക് വരണം. അവന്റെ ഇഷ്ടം അറിയുവാനും എന്റെ ദൈവത്തെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾപ്പാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തീയത ഇന്ന് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരമല്ല, നാളത്തെ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരമല്ല,
ക്രിസ്തീയത ഒരു മാർഗമാണ് പ്രിയമുള്ളവരെ. അത് നടന്ന് 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 പോകുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാ, അല്ലാതെ ഇന്നത്തെ പ്രശ്നത്തിന് അതുകൊണ്ട് ചിലടി ചോദിക്കുന്നത് ഇന്നത്തെ എന്റെ പട്ടിണി കർത്താവ് മാറ്റി തരുമെങ്കിൽ ഞാൻ ഇന്ന് വരാം, ഇന്ന് രോഗസൗഖ്യമാക്കുവാണെങ്കിൽ ഞാൻ ശാനപ്പെടാം. അവർ ഇന്നത്തെ കാര്യത്തിന് വേണ്ടിയാണ് ഈ വലിയ കർത്താവിന്റെ ഗോവണിയെ പുള്ളി ഇന്ന് വേണമെങ്കിൽ ധൈര്യം ഉണ്ട് ഗോവണിയെ കൂടെ ഇറങ്ങി വരട്ടെ. ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാൻ ആരാഗ്രഹിച്ചാലും ഇന്ന് പരിഹരിച്ച് നിങ്ങളെ അങ്ങ് രക്ഷിക്കപ്പെടുന്ന ദൈവം ആഗ്രഹിക്കത്തില്ല. കാരണം ഇതൊരു ജീവിത വ്യവസ്ഥിതിയാ, ഇതിന്റെ അകത്തേക്ക് കയറി വരണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പിള്ളേർ? നിങ്ങൾ ഇന്നത്തെ പരിഹാരത്തിന് ഈ വലിയ ദൈവത്തെ കാണരുത്. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത ശൈലിക്ക് മാറ്റം വരുത്തുന്ന ഈ മാർഗം ക്രിസ്തീയത മാർഗമാ. ക്രിസ്തീയത ഒരു ഒരു ജീവിത ശൈലിയാ, അതൊരു ജീവിത വ്യവസ്ഥിതിയാ. ഇതിന്റെ അകത്തേക്ക് കയറി വന്നിട്ട് സ്വർഗരാജ്യത്തിന്റെ ശീലങ്ങൾ നിന്റെ ശീലങ്ങളായി മാറി അവനോട് കൂടെ നടന്നിട്ട് നിന്റെ ഇഷ്ടങ്ങൾക്കകത്തുന്ന അവരോഹണവും അവന്റെ ഇഷ്ടത്തിലേക്കുള്ള ആരോഹണവും നടന്നു കഴിയുമ്പോഴാണ് നീ തിരിച്ചറിയുന്നത് എന്റെ പ്രശ്നങ്ങൾ അതിൽ തന്നെ ഒരു പ്രശ്നമല്ല, പരിഹാരങ്ങളല്ല എന്റെ പ്രശ്നങ്ങൾ. പണ്ടൊരു ഭക്തൻ പറഞ്ഞ പോലെ ഇന്നത്തെ പ്രശ്നത്തിന്റെ പരിഹാരം നാളത്തെ പ്രശ്നത്തിന്റെ പുതിയ തുടക്കമാണ്. യെസ്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ അത് കൊണ്ടുവരാം. ദൈവത്തേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം ദൈവത്തേക്കാൾ ഉപരിയായി സ്നേഹിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവർ, എനിത്തിങ് ഇഫ് യു ക്യാൻ ലവ് മോർ ദാൻ യുവർ ഗോഡ്, എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കടക്കാൻ കഴിയില്ല. നല്ല തുടക്കം ദൈവസന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ഗ്യാരണ്ടി ഇല്ല എന്നാണ് ഇസ്രായേൽ മക്കൾ കാണിച്ചു തന്നെ. അവനെ കേൾക്കാം, ഞാൻ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് വിചാരിക്കുക. സ്വർഗരാജ്യത്തിൽ ഒറ്റ കാരണമാണ്, ഞാൻ അധികം വലിയ പാപങ്ങൾ ഇന്ന് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ഇല്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ കാണത്തില്ല. റീസൺ എന്തായിരിക്കും എന്നറിയാം? ഞാൻ ഇതിനിടയ്ക്കും മദ്യപിക്കുകയായിരുന്നു എന്നുള്ളതല്ല, എന്റെ ജീവിതത്തിൽ ദൈവത്തേക്കാൾ ഉപരിയായിട്ട് എനിക്ക് വേണ്ടപ്പെട്ടത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ സിമ്പിൾ റീസൺ. ഞാൻ ദൈവരാജ്യത്ത് കാണുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം അങ്ങനെ ചിന്തിച്ചാൽ മതി, ബ്രദർ വലിയ പാപം ചെയ്തു എന്നും വിചാരിക്കുന്നു, അതിൽ നിന്നൊക്കെ ഒരുമാരിയൊക്കെ ഞാൻ വെട്ടിയൊടിഞ്ഞൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചു കൃപയാൽ. പക്ഷെ എന്റെ അടിസ്ഥാന പ്രശ്നം ഞാൻ അവിടെ എന്റെ ആബ്സെൻസ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന സെൻസ് ഇതായിരിക്കും, എനിക്ക് ദൈവത്താക്കൾ ഉപരിയായി എന്തൊക്കെ ഉണ്ടായിരുന്നു. ഈ സഭയിലുള്ള സകല സഹോദരി സഹോദരന്മാരെ ഞാൻ ഓർപ്പിച്ചുണർത്തുക, എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ ഇവിടെ കിടക്കത്തില്ല. എന്റെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്ത് കേന്ദ്രത്തിൽ ദൈവമാണെങ്കിൽ നീ ഇവിടെ അല്ല കിടക്കുന്നത്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ അകത്താണ്. പക്ഷെ സൗകര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ അവിടേക്ക് അങ്ങ് സെറ്റിൽ ചെയ്ത ശേഷം ദിവ്യമായ ഈ വിളിയിലേക്ക് കയറാതെ നിനക്ക് ചുറ്റും വലിയ ദർശനത്തെ ചെറുതാക്കാനായിട്ട് നിന്റെ ആവശ്യങ്ങളെ എപ്പോഴും എടുത്തു കാണിപ്പിച്ചിട്ട് വലിയ ദർശനത്തിലേക്ക് കടന്നു ചെല്ലാതെ അവനെ ധ്യാനിക്കാൻ കഴിയാതെ അവനെ അനുഭവിക്കാൻ കഴിയാതെ അവനാൽ പ്രാണൻ തണുപ്പിക്കപ്പെടാതെ അവനിൽ കൊടുക്കൽ അവനിൽ നിന്ന് ലഭിക്കുന്ന സമാധാനത്തെ നിർഭയം കടക്കാൻ കഴിയാതെ ശരീരത്തിൽ രോഗിയായിരിക്കുമ്പോഴും മജ്ജയും മേധസ്സെന്ന പോലെ പ്രാണന് ശക്തിയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വിടുവിക്കപ്പെടണം പ്രിയമുള്ളവർ. അവനാണ് എല്ലാത്തിലും, അവന്റെ സഖിത്തവ എനിക്ക് അവന്റെ സഖിത്തവ വലുത്. ഒരു കൊച്ചു കുഞ്ഞു ഉറക്കത്തിന് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ ആദ്യം കരയുമ്പോൾ അവന്റെ വായിൽ സ്വർഗം നിയമിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, മമ്മി അല്ലേ? ഒന്നും പറയത്തില്ല, അവന് ഇഷ്ടം പിസയൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷെ അവൻ പിസ എന്ന് പറഞ്ഞ എഴുന്നേറ്റ് വരും ഇല്ല. അവന് ഇഷ്ടമുള്ള ഒത്തിരി സാധനങ്ങളുണ്ടെങ്കിലും അവന്റെ കേന്ദ്രത്തിന്റെ മോഹം അമ്മയാണ്. ആദ്യം അവൻ അത് പറയും, അമ്മ. അപ്പം ഒന്നിൽ ഈ കൊച്ചിനെ നോക്കാൻ നിർത്തിയിരിക്കുന്ന ആ സഹോദരി വന്നെടുക്കും, അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയായിരിക്കും, ചിലപ്പോൾ വല്യമ്മച്ചിയായിരിക്കും, ഇല്ല വല്യമ്മച്ചിയുടെ അമ്മച്ചിയായിരിക്കും, ചിലപ്പോൾ വല്യപ്പച്ച ആരെങ്കിലുമൊക്കെ വന്ന് ഈ കൊച്ചിനെ എടുക്കും. എടുക്കുന്നവരെന്താന്ന് പറയുന്നറിയോ? മമ്മി അതിനെ കുളിച്ചോണ്ടിരിക്കുക ബാത്റൂമിൽ, മമ്മി വരുന്നിടം വരെ ഇവനെ ഒതുക്കണം. അതിന് ഇവരെന്തെല്ലാം പരിപാടി നടത്തിയാലും ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ബി പി അല്ലേ, മമ്മി മമ്മി. അപ്പം ഒരു പൂ എടുത്തു കൊടുക്കും, പൂ കുറെ നേരം മണത്ത് ശേഷം താഴോട്ടിടും, പിന്നെ അവൻ മമ്മി എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പൊ അവന് ഇഷ്ടമുള്ള ടോയ്സ് അത് കൊടുക്കും. അപ്പോഴും അവന്റെ മനസ്സ് അവിടെ ഉറച്ചു നിൽക്കുന്നില്ല. വീണ്ടും ആ ഇവർക്ക് എങ്ങനെയാലും മമ്മി കുളിച്ച് തോർത്തി ഒന്ന് പൗഡറിട്ട് വരുന്നിടം വരെ ഇവനൊന്ന് പിടിച്ചു നിർത്തണം. ഇതൊരു ശിശുസഹജമായ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു ആഗ്രഹമാണ് പ്രിയമുള്ളവരെ. ഇതെല്ലാം ഉള്ളപ്പോഴും നല്ല കൂട്ടായ്മ, നല്ല ആഹാരം, നല്ല സഹോദരന്മാർ, പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ അടുക്കൽ ചെന്നിരിക്കാനുള്ള ഒരു വാഞ്ച. മൈ ഗോഡ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എത്ര സുവിശേഷ വേല ചെയ്തു കഴിഞ്ഞാലും എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വാഞ്ച ഇതെല്ലാം കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്നിട്ട് ദൈവത്തോടൊപ്പം ഇരിക്കുന്ന, ദാറ്റ് എന്റെ ദൈവത്തോടുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. പ്രൈസ് ദി ലോർഡ്. അത് അതിൽ നിന്നാണ് എന്റെ ഹൃദയത്തിൽ എനിക്ക് താളം കിട്ടുന്നത്. അല്ലെങ്കിൽ താളമില്ല, പറയുള്ളവര് ഒരു താളവും കിട്ടത്തില്ല ദൈവത്തോടുള്ള സഖ്യത്വം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.